السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين. أما بعد، സുഹൃത്തുക്കളെ, ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണെങ്കിൽ ഒരു കമന്റ് ഇടണം. ഇൻഷാല്ലാ, നമ്മൾ ഇന്ന് അൺമാസ്കിംഗ് എത്തീസത്തിന്റെ മറ്റൊരു ലൈവ് ചർച്ചയിലേക്കാണ് കടക്കുന്നത്. ഇൻഷാല്ലാ, നിരീശ്വരവാദം അത് ശാസ്ത്രം കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു തുറന്ന ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നിരീശ്വരവാദം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുള്ളത് ശാസ്ത്രത്തിന്റെ കുത്തക അവകാശപ്പെട്ടുകൊണ്ടും എന്തോ ശാസ്ത്രീയമായി എന്തോ തെളിയിക്കപ്പെട്ട എന്തോ വസ്തുത എന്നുള്ള നിലക്കൊക്കെയാണ്. അപ്പോ അത്തരം വിഷയങ്ങളുടെ ഒരു പിന്നെ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതും ദൈവം എന്നുള്ളതിനെ ശാസ്ത്രം തെളിയിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയുള്ള ഒരു തുറന്ന ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈവ് ചാറ്റിൽ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി ആർക്കും ഈ ഒരു ഡിസ്കഷനിലേക്ക് ലൈവായി തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഓണാക്കിയോ അല്ലാതെയോ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതുമാണ്. നമ്മുടെ പിന്നെ ഒരു ക്യൂ അനുസരിച്ച് എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരെയായി നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് ചർച്ചകൾ നടത്താവുന്നതാണ്. ഏതായാലും ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഈ ഒരു വിഷയത്തിനൊരു ആമുഖം നൽകാൻ വേണ്ടി ഒമനയ സാരിഫിനെ ക്ഷണിക്കുകയാണ്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
ആ, ക്ലിയർ ആണ്.
ഓക്കെ, നമ്മുടെ ഇന്നത്തെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. സയൻസിൽ നിരീക്ഷണവാദം തെളിയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ഒരു കൺസെപ്റ്റായിട്ട് നമ്മളിന്ന് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം സയൻസ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു മുന്നോട്ടുള്ള ആ ചർച്ചയ്ക്ക്. അപ്പോൾ നമ്മളൊരു ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആയിക്കോട്ടെ, അതിനകത്ത് സയൻസിൻ്റെ ഡെഫിനിഷൻ അവർ കൊടുത്തിരിക്കുന്നത് ദ ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകംപോസിംഗ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആണ് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇവിടെ സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയൻസ് എന്നുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ളത്. അപ്പം ഈ നാച്ചുറൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദിസ് നാച്ചുറൽ വേൾഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ സയൻസ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, സയൻറ്റിഫിക് മെത്തേഡ്, അപ്പോൾ എന്താണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മൾ സയൻറ്റിഫിക് സയൻസ് എന്നുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ അത് ക്ലോസ്ലി റിലേറ്റഡ് ടു എംപിരിസം എന്നാണ് എന്നുള്ളതാണ്. എംപിരിസം എന്ന് വെച്ചാൽ നമ്മുടെ സെൻസറി ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ സെൻസറി ഓർഗൻസ് കൊണ്ട് നമ്മൾ അന്വേഷണം അല്ലെങ്കിൽ ഒരു നോളജിനെ അക്വയർ ചെയ്യുന്ന രീതിയാണ് എംപിരിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് നമ്മൾ സഹായിക്കുന്നത് എക്സ്പെരിമെൻറ്റുകളാണ്. അപ്പോൾ സയൻസിൻ്റെ പിന്നിലുള്ള എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുകയും അതിനകത്തുള്ള ഒരു ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള പാറ്റേൺസ് കണ്ടെത്തി അതിനൊരു തിയറി ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു സയൻറ്റിഫിക് സ്റ്റഡി എന്നുള്ള രീതിയിലേക്ക് വരിക. അപ്പം ആ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നമ്മൾ ലോജിക്കിന് പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് അവിടെ. അപ്പം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയും അതിൻ്റെ റാഷണലിയുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കുകയും അതിനെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിക്കുകയും അവിടെ അതിനൊരു തിയറി ആയിട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എവിഡൻസ് ഉണ്ട്, പ്രൂഫ് എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താണ് എവിഡൻസ്, എന്താണ് പ്രൂഫ് എന്നുള്ളത് നമ്മളൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രൂഫ് എന്നുള്ള കാര്യം സയൻസിൻ്റെ റിലയമില്ല അല്ലെങ്കിൽ സയൻസിൻ്റെ മേഖലയിൽ വരുന്ന ഒരു കാര്യമല്ല. ഇവിടെ എവിഡൻസുകൾ മാത്രമാണ് നമുക്ക് സയൻസിൻ്റെ മേഖലയിൽ വരുന്നത്. പ്രൂഫ് എന്ന് പറയുന്നത് ലോജിക്ക്, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രൂഫ് എന്നുള്ളത്. അപ്പം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അൺഡിനേബിൾ എവിഡൻസിനെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുന്നത്. എവിഡൻസിനെ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റും, കാരണം അത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിഡക്റ്റീവായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. ഇവിടെ അൺഡിനേബിൾ എവിഡൻസ് ആണ് പ്രൂഫ് എന്നുള്ളത്. അപ്പോൾ ആ പ്രൂഫും എവിഡൻസ് നമ്മളൊരു ബേസിക് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് സയൻസ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സയൻസിൽ ഒരിക്കലും പ്രൂവ് ചെയ്യപ്പെടുക എന്നുള്ളൊരു വസ്തുതയില്ല. അങ്ങനെ പ്രൂഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് സയൻസിലോ അല്ലെങ്കിൽ സയൻസിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലോ വരുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ സയൻസ് എന്തെങ്കിലും തെളിയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സയൻസ് തെളിയിക്കുക ചെയ്യുക എന്ന് പറയുന്നത്, അത് എവിഡൻസുകൾ ബേസ്ഡ് ഓൺ ദ എവിഡൻസ് നമ്മളൊരു മോസ്റ്റ് ലൈക്ലി ട്രൂ എന്നുള്ള ഒരു അസംഷനിൽ എത്തുകയാണ് അവിടെ ചെയ്യുന്നത്. മോസ്റ്റ് ലൈക്ലി ട്രൂ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തൊരു കോൺഫിഡൻസ്, ആ ഒരു വിജ്ഞാനത്തിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള പ്രൂഫ്, അതായത് പിന്നൊരിക്കലും മാറ്റം വരാത്ത ഒരു കാര്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ നമുക്ക് സയൻസിന്റെ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഈ എവിഡൻസ് പ്രൂഫ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് സയൻസിനകത്ത് എന്താണ് ഇത് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രൂഫ് എന്നുള്ളത് നമുക്ക് ലോജിക്കലായിട്ട് മാത്തമാറ്റിക്കൽ ഇങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്കൊരു ഒരു കൺക്ലൂഷനെ നമുക്ക് ഇനി ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അപ്പോഴാണ് അവിടെ ഒരു പ്രൂഫ് എന്നുള്ളൊരു വസ്തുതയിലേക്ക് വരിക. പ്രൂഫിനെ നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എവിഡൻസിന് നമുക്ക് ഏതൊരു മേഖലയിൽ നിന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ഡിനൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേൾക്കുന്ന കുറച്ച് വേർഡ്സാണ് സയൻസ്, സയന്റിഫിക് ടെമ്പർ ആൻഡ് സയന്റിസം എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണ് ഈ മൂന്ന് വേർഡ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. സയൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫിസിക്കൽ നാച്ചുറൽ വേൾഡിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് സയൻസ് എന്നുള്ളത്. അപ്പോൾ ഈ എന്താണ് സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്? സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അന്വേഷണാത്മകത എന്നുള്ളതാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു വേർഡ്, കൃത്യമായിട്ടുള്ള ഒരു വേർഡ്. അപ്പോൾ എന്തിനെ പറ്റി നമ്മൾ അന്വേഷിച്ച് നമ്മുടേതായ രീതിയിൽ അറിയുക എന്നുള്ളതാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലോ വിശ്വസിക്കാതെ നമ്മൾ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ അന്വേഷണാത്മകതയിൽ സയൻസ് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു നോളജിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളൊരു വാദം വരുമ്പോഴാണ് അതൊരു സയന്റിസം എന്നുള്ള ലെവലിലേക്ക് മാറുന്നത്. ഈ സയന്റിസം എന്നുള്ളതിന് സയൻസുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷേ സയൻസ് കൊണ്ട് മാത്രമാണ് നമുക്ക് അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു വികലമായിട്ടുള്ള വാദം മാത്രമാണ് ഈ സയന്റിസം എന്നുള്ളത്. അപ്പം നമുക്ക് കൂടുതലും നിരീശ്വരവാദികളും അത് അഗ്നിസ്റ്റുകളായിട്ടുള്ള അഗ്നിസ്റ്റുകളും പറയുന്നത് അവർ സയന്റിസം എന്നുള്ള ഒരു ലെവലിലേക്കാണ്. അതായത് നമുക്ക് ദൈവത്തിനെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ വിശ്വസിക്കൂ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കൂ എന്നുള്ള ഒരു ലെവലിലേക്കാണ് അവർ സംസാരിക്കാറുള്ളത്. ഇവിടെ ഈ സയന്റിഫിക് ടെമ്പർ വേണം എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അധികം തന്നെയും സ്വന്തം പാരൻസിനെ തന്നെയും സയൻസിന്റെ മെത്തഡിലൂടെ അല്ല അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രസകരമായിട്ടുള്ള ഒരു വസ്തുത. പിന്നെ ഈ സയൻസ് എന്നുള്ളപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സയൻസിന് അതിൻ്റെതായ കുറച്ച് അസംഷനുകൾ, കുറച്ച് ആക്സിയംസുകളുണ്ട്. അതായത് നമ്മുടെ സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയൻസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിജ്ഞാനം ആർജിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു ബേസിക് അസംഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് സയൻസ് ഈ എല്ലാം നമ്മൾ കാണുന്ന ഒരു ഫിസിക്കൽ ആൻഡ് ഫിസിക്കൽ വേൾഡിൽ ഒരു എല്ലാത്തിനും ഒരു നാച്ചുറൽ കോസസ് ഉണ്ട് എന്നുള്ളൊരു സയന്റിഫിക് അസംഷനാണ്. അത് സയൻസ് വെച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയല്ല. പക്ഷെ ആ സയൻസ് എന്നുള്ള ഒരു വിജ്ഞാന മാർഗം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിക് അസംഷൻ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളിലും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു അസംഷനിൽ വരാത്ത കാര്യങ്ങളെ നമ്മൾ കൂടുതലും അതിനെ നമ്മൾ റാൻഡം, അൺസ്പെസിഫിക് അല്ലെങ്കിൽ അൺനോൺ എന്നുള്ള മേഖലയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ കോസസ് എന്നുള്ള ഒരു എല്ലാത്തിനും ഇതിൻ്റെ പുറകിലും ഒരു നാച്ചുറൽ കോസസ് ഉണ്ട് എന്നുള്ള ഒരു ബേസിക് അസംഷൻ സയൻസിൽ ഉണ്ട്. ആ ഒരു അസംഷൻസ് വെച്ചുകൊണ്ടാണ് സയൻസ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ടുള്ള സ്റ്റഡികൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് അത്യാവശ്യം ഒരു ബേസിക് കാര്യം സയൻസിനെ കുറിച്ചുള്ളത് പറയാനുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വരുന്ന ഡിസ്കഷനുകളിൽ കൂടുതൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. മൈക്ക് ഡോക്ടർ സയ്യൂബിന് കൈമാറുകയാണ്.
അസ്സലാമു അലൈക്കും. പിന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ എല്ലാ പാനലിസ്റ്റുകൾക്കും അതുപോലെ കാണാവുന്ന എല്ലാവർക്കും നന്ദി. സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സയന്റിഫിക് ഒബ്സർവേഷൻ, അതായത് നമ്മൾ എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എംപിരിക്കൽ? തുടക്കത്തിൽ കേട്ടിരുന്നല്ലോ. ഓക്കെ, അപ്പോ നമ്മള് എംപിരിക്കൽ ഒബ്സർവേഷൻ, സയന്റിഫിക് ഒബ്സർവേഷൻ യഥാർത്ഥത്തിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഡീറ്റെയിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു സയന്റിഫിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സയൻസിൽ ഉപയോഗിക്കുന്ന ഏതൊരു ഒബ്സർവേഷൻ എടുത്താലും നമുക്കറിയാം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ പ്രോസസ്സിനും പിന്നെ അതിൻ്റെതായ ഫിസിക്കൽ ലോസ് ഇൻവോൾവ്ഡ് ആണ്. ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ, ഭൗതിക നിയമങ്ങൾ ആ ഒരു ഒബ്സർവേഷനിൽ തന്നെ ഇൻവോൾവ്ഡ് ആണ്. കാരണം ഫിസിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്നുള്ളത് തന്നെ ഒരു ഭൗതിക പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഭൗതിക നിയമങ്ങൾ അതിൽ വരുന്നുണ്ട്. ഭൗതിക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ പിന്നെ ഒബ്സർവേഷൻ തന്നെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫിസിക്കൽ ലോസ് ഇൻവോൾവ്ഡ് ആണ്, പിന്നെ തിയറീസും ഇൻവോൾവ്ഡ് ആണ്. അതായത് തിയറി ലോ എന്നുള്ള നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ലോ എന്ന് പറഞ്ഞാൽ ഐ മീൻ ഈ ഒരു ഇതിനു വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റീവ്ലി അവിടെ ഉള്ള ആ ഒരു ലോ എന്താ റിയാലിറ്റി. തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയാലിറ്റിയെ മനസ്സിലാക്കുന്ന ഇത് എങ്ങനെയാന്നുള്ള അർത്ഥത്തിലാണ് ഞാനിപ്പോ ഇവിടെ ആ രണ്ട് വേർഡ്സ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ അതെന്തായാലും അവിടെ തിയറീസും ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മൾ ചില തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഒബ്സർവേഷൻ നടക്കുന്നത്. അപ്പൊ ഇതിനെയാണ് സയൻസിന്റെ ഫിലോസഫേഴ്സ് തിയറി ലാഡൻ എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് എല്ലാ ഒബ്സർവേഷൻസും എല്ലാ സയന്റിഫിക് ഒബ്സർവേഷൻസും തിയറി ലാഡൻ ആണ്. അതായത് ചില സൈദ്ധാന്തിക ഭാരങ്ങൾ ഉള്ളതാണ് എല്ലാ ഒബ്സർവേഷൻസും. അതായത് ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഏതൊരു ഒബ്സർവേഷൻ ആയാലും ആ ഒരു ഒബ്സർവേഷൻ നടക്കുന്നത് തന്നെ ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ചില ഭൗതിക നിയമങ്ങളെ വിശദീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറികളുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ആ ഒബ്സർവേഷൻ നടത്തുന്നത്. ആ തിയറി മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഒബ്സർവേഷൻ നടത്തുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഈ സയൻസിന്റെ ഫിലോസഫേഴ്സ് ഇതിനെ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ തിയറി ലാഡൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ആ എക്സ്പെരിമെന്റിൽ തന്നെ ആ ഒരു ഒബ്സർവേഷനിൽ തന്നെ ചില തിയറികൾ കടന്നു വരുന്നത് കൊണ്ട് അതിനെ ഒരു മറ്റൊരു തിയറിയെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ, അത് ശരിയാണോ, അത് ലോജിക്കലി ശരിയാണോ, പോസിബിൾ ആണോ എന്നുള്ള അർത്ഥത്തിൽ അതിനെ കുറിച്ച് പിന്നെ സയൻസിന്റെ ഫിലോസഫേഴ്സ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മുടെ പോയിന്റ് എന്താ വെച്ചാൽ ആ തിയറി ലാഡൻ ആണ്, എല്ലാ ഒബ്സർവേഷനും തിയറി ലാഡൻ ആണ്. എല്ലാ ഒബ്സർവേഷനിലും പിന്നെ ആ ഒബ്സർവേഷൻ തന്നെ ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്, അതൊരു ഭൗതിക പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ തന്നെ ഭൗതിക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ചില തിയറികളെ വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് ആ തിയറിയെ എടുത്തുകൊണ്ടാണ് നമുക്കത് നടക്കാൻ കഴിയുള്ളൂ. അപ്പൊ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു രോഗിയുടെ പിന്നെ ടെമ്പറേച്ചർ അളക്കുകയാണ്. നമുക്ക് അയാളുടെ പിന്നെ രോഗത്തിനെ കുറിച്ച് പഠിക്കാനോ ഒക്കെ ടെമ്പറേച്ചർ അളക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ പിന്നെ നമ്മൾ രോഗിയുടെ ശരീരത്തിനോട് അടുപ്പിച്ചു വെക്കുന്നു. അപ്പോൾ പിന്നെ രോഗിയുടെ ശരീരത്തിനോട് തെർമോമീറ്റർ അടുപ്പിച്ചു വെക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യണം അദ്ദേഹത്തിന്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതേസമയം ഇവിടെ കുറെ തിയറി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഒന്നാമത് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു പിന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് രോഗിയുടെ ശരീരത്തിന് ഒരു സെർട്ടൺ ടെമ്പറേച്ചർ ഉണ്ട് എന്നും ആ ടെമ്പറേച്ചർ പിന്നെ ഈ തെർമോമീറ്ററിന്റെ ആ സെൻസർ ചെയ്യുന്ന ഭാഗത്തുള്ള ടെമ്പറേച്ചറുമായിട്ടുള്ള ഒരു ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസ് ഈക്വൽ ആക്കാനുള്ള ഒരു ശ്രമം പിന്നെ ഭൗതിക നിയമങ്ങൾ അങ്ങനെ ഒരു ഭൗതിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഈക്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമെന്നും അത് മുഖേന ടെമ്പറേച്ചർ പിന്നെ ഈ തെർമോമീറ്ററിലേക്ക് അത്രയും എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നും അങ്ങനെ ശരീരത്തിന്റെ തുല്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ലെവലിലേക്ക് ആ തെർമോമീറ്ററിന്റെ ആ സെൻസറിന്റെ ഭാഗം ആ ഒരു ഈക്വൽ ടെമ്പറേച്ചറിലേക്ക് എത്തും എന്നും ആ എത്തിയ ശേഷം ഇപ്പൊ ഉദാഹരണത്തിന് മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ ആ നമ്മൾ കൊടുത്ത പിന്നെ അതിന് കിട്ടിയ ആ ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ മെർക്കുറി വികസിക്കും എന്നും ആ മെർക്കുറി വികസിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുപാതത്തിലാണ് വികസിക്കുക എന്നും ആ അനുപാതം നമ്മൾ നേരത്തെ മുമ്പ് നടത്തിയ പല പിന്നെ ഒബ്സർവേഷന്റെയും അടിസ്ഥാനത്തിൽ അതൊരു പ്രത്യേക അനുപാതത്തിലാണ് വികസിക്കുക. അപ്പോൾ ആ അനുപാതത്തെ നമ്മൾ ഗ്രേഡ് ചെയ്തുകൊണ്ട് പിന്നെ ടെമ്പറേച്ചർ ഇപ്പോൾ ഇത്ര ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത്ര വികസിക്കും എന്നുള്ള കാര്യങ്ങൾ ഗ്രേഡ് ചെയ്തുകൊണ്ട് നമ്മളതിനെ പിന്നെ ഒരു 0 to 100 പിന്നെ ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ ഫാരൻഹീറ്റിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ ഇത്രയും തിയറികൾ തിയറി ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള പിന്നെ പ്രോസസ്സുകൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറികളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഒബ്സർവേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫിസിക്കൽ പ്രോസസ് ആണ്. അപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വരുമ്പോ നമുക്ക് നമ്മൾ ഇത്രയും ഫിസിക്കൽ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ ഈ ഒരു ഒബ്സർവേഷൻ നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. അതായത് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ തെർമോഡൈനാമിക്സിനൊക്കെ അനുസരിക്കുന്ന, പിന്നെ അതുപോലെ ഹീറ്റ് എക്സ്പാൻഷനെ ഒക്കെ അനുസരിക്കുന്ന അതിനുള്ള ആ ഒരു നിയമങ്ങൾ, ഫിസിക്സിന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ഈ മെഷർമെന്റ് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഇത്രയും ലോസ് അവിടെ അനുസരിക്കുന്ന ഒരു സിസ്റ്റം ആണെങ്കിലേ നമുക്ക് ഈ ഒരു മെഷർമെന്റ് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് ബൈ ഡെഫിനിഷൻ തന്നെ ഈ ഭൗതിക നിയമങ്ങൾ അനുസരിക്കാത്ത, അതിന് വിധേയമല്ലാത്ത കാര്യങ്ങളാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു മെഷർമെന്റ് അവിടെ ലോജിക്കലി തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്ത ഒരു സാധനം വെച്ചിട്ട് പിന്നെ ഒരാൾ ക്ലെയിം ചെയ്യാണ് അത് പിന്നെ എന്താണ് ഇങ്ങനെ എംപിരിക്കൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം, ചെയ്താലേ ഞാൻ വിശ്വസിക്കൂ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള തെളിവ് ഞാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് കടന്നു വരുന്നത്? അതൊരു ഫാലസിയാണ്. നമുക്കതിനെ ആ ഒരു ഫാലസിയെ കാറ്റഗറി എറർ എന്നാണ് പിന്നെ ആ ഫാലസിയെ വിശേഷിപ്പിക്കാൻ കഴിയുക. അതായത് ഒരു ഒരു കാറ്റഗറിയിൽ പെടാത്തൊരു കാര്യത്തെ മറ്റൊരു കാറ്റഗറി ആയിട്ട് പരിഗണിച്ചുകൊണ്ട് അതിനാവശ്യമുള്ള എവിഡൻസോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഒരു ഫാലസിയാണ്, ഒരു ന്യായ വൈകല്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നമാണ് ഇത്തരം ചോദ്യങ്ങളിൽ കടന്നു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ തെർമോമീറ്ററിന് പകരം നമ്മളിപ്പോൾ വേറെ രൂപത്തിൽ പറഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പി മെഷർമെന്റ് ചെയ്യുകയാണ് നിൽക്കുക. അപ്പോൾ അതിലും നമ്മളൊരു ഫിസിക്കൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എന്താണ്, നമ്മൾ പിന്നെ ഫോട്ടോൺസിനെ, പ്രകാശരശ്മികളെ നമ്മൾ അയക്കുന്നു. പിന്നെ അതിനൊരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിൽ നിന്ന് നമ്മൾ ആദ്യം പ്രകാശരശ്മികളെ, അതിൻ്റെ ഫോട്ടോൺസിൻ്റെ എണ്ണവും പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം എന്താണ്, നമ്മൾ ആദ്യം ആ സോഴ്സിൽ നിന്ന് മെഷർ ചെയ്യണം. സോഴ്സിൽ നിന്ന് മെഷർ ഫിസിക്സ് നിയമങ്ങളനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ആ സോഴ്സിൽ നിന്ന് മെഷർ ചെയ്യണമെങ്കിൽ അതൊരു നിർണയ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുമെന്നും, അതായത് ആ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു സാധനം പിന്നെ ഈ അതിലേക്ക് ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന ഫോട്ടോൺസിനെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും എന്നുള്ള ഒരു ഒരു നിയമത്തിന് വിധേയമായിട്ടായിരിക്കണം ആ സോഴ്സ് ഫോട്ടോൺ സോഴ്സ്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം, ആ ഫോട്ടോൺസ് പോയി കഴിഞ്ഞ ശേഷം, ആ ഒരു നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എടുക്കുന്ന ആ ഒരു ഒരു മീഡിയം അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് പിന്നെ അബ്സോർപ്ഷൻ പിന്നെ
കട്ടായിട്ടുണ്ട്. ഓക്കെ, എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യഹിയ സംസാരിക്കാനുണ്ടോ? ഓഡിയൻസിന് ഈ ചർച്ചയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ആ പിൻ ചെയ്ത ലിങ്ക് വഴി കയറാവുന്നതാണ്. യഹിയ സംസാ ഓക്കെ. നജീബ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അനസ് സംസാരിക്കണ്ടോ? അനസ് ചെറിയൊരു ഇപ്പൊ ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യാം, അത് ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യുക എല്ലാരും.
പിന്നെ
ഓക്കെ,
അസ്സലാമു അലൈക്കും. സോറി, ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം വന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചിരുന്നത് പിന്നെ ഒരു നേരത്തെ തെർമോമീറ്ററിന്റെ ഉദാഹരണം പറഞ്ഞു, ഒരു ഒരു ഉദാഹരണം കൂടി പറയാൻ നിൽക്കുകയായിരുന്നു, സ്പെക്ട്രോസ്കോപ്പി. അപ്പോ നമ്മള് പിന്നെ ഫോട്ടോൺസിനെ ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നു, ആ മീഡിയത്തിൽ പിന്നെ ഫോട്ടോൺസിനെ അബ്സോർവ് ചെയ്യും, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും, സ്കാറ്റർ ചെയ്യും. ഇങ്ങനെ ഇത് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ചില ചില തിയറികളും ചില ലോസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് വിലയിരുത്തുന്നത്. അപ്പൊ ഈ ലോസിനെയും ഈ പിന്നെ തിയറികളെയും ഒക്കെ അതിനൊക്കെ വിധേയമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി മെഷർമെന്റ് സാധ്യമാവുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അപ്പുറത്ത് നമ്മൾ വീണ്ടും ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് മറ്റൊരു പിന്നെ ആ പാസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത ഫോട്ടോൺസിനെ നമ്മൾ വീണ്ടും മെഷർ ചെയ്യുന്നു നോക്കുക. അവിടെയും നമ്മൾ ഒരു ഒരു ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, അതിനുള്ള ചില ഇലക്ട്രോണിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോണിക്സിലും ഇതുപോലെ ഫിസിക്കൽ നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പോലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പിന്നെ ഈ മൊത്തത്തിലുള്ള മെഷർമെന്റിന്റെ ആ ഒരു സിസ്റ്റം മൊത്തം ഫിസിക്കൽ നിയമങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയെ നമുക്ക് ഇതുപോലെ മെഷർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മെഷർ ചെയ്യുന്നത് തന്നെ ഫിസിക്കൽ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ആ നിയമങ്ങൾക്ക് വിധേയമായിട്ട് വർക്ക് ചെയ്യും എന്നും പിന്നെ അതുപോലെ ഇത്തരം മെഷർമെന്റുകളൊക്കെ നമ്മുടെ നമ്മൾ നേരത്തെ അറിവ് ചെയ്ത തിയറികൾക്ക് സയൻസ് തിയറികൾക്ക് വിധേയമായി ഒരു മനസ്സിലാക്കലിലൂടെയാണ് നമ്മൾ ആ മെഷർമെന്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാ സയന്റിഫിക് എല്ലാ ഒബ്സർവേഷൻസും തിയറി ലാഡൻ ആണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതിന് സൈദ്ധാന്തിക ഭാര ഫിലോസഫേഴ്സ് സയൻസിന്റെ ഫിലോസഫേഴ്സ് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഫിസിക്കൽ നിയമങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് അതിൻ്റെതായ തിയറികളുണ്ട്, ആ തിയറികൾ അടിസ്ഥാനപ്പെടുത്തി ആ തിയറി ലാഡൻ ആയിട്ടുകളും ഫിസിക്കൽ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രോസസ്സിന് ഫിസിക്കൽ ലോസിന് വിധേയമല്ലാത്ത ഒരു സിസ്റ്റത്തെ നമുക്ക് പിന്നെ ഫിസിക്കൽ പ്രോസസ്സിലൂടെ മെഷർ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് പിന്നെ അത് തീർത്തും യുക്തിപരമായിട്ട് അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്നുള്ളത് അതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള അതിന്റെ പിന്നെ പറഞ്ഞു സംഗതികളെ പ്രായോഗികമായിട്ട് തന്നെ സയൻസ് എന്നുള്ളത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളെ മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അത് സയൻസിന്റെ സ്കോപ്പിന് പുറത്താണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ പിന്നെ സയൻസ് കൊണ്ട് മെഷർ ചെയ്യാമെന്ന് വാദിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്, അത് ഒരു ഫാലസിയാണ്. അപ്പോ നമ്മള് യഥാർത്ഥത്തിൽ ടൈറ്റിലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവത്തെ നിഷേധിക്കാൻ സയൻസ് ഉപയോഗിച്ചിട്ട് കഴിയില്ല, കാരണം സയൻസിന്റെ സ്കോപ്പിന് പുറത്തുള്ള ഒരു സംഗതിയാണ്. അതേസമയം ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ തന്നെ ഒരു കൊറോളറിയാണ് ദൈവത്തെ തെളിയിക്കാനും സയൻസ് ഉപയോഗിച്ച് ഈ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് ദൈവത്തെ തെളിയിക്കാനോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നിനെയും തെളിയിക്കാനോ കഴിയില്ല, അതിനെ നിഷേധിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇനി നമ്മൾ നേരെ ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. ഏകദേശം പിന്നെ ഒരു വിഷയത്തിന്റെ ഒരു ആമുഖം ഇവിടെ നൽകി കഴിഞ്ഞു. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ പിന്നെ നമ്മൾ എത്തിസ്റ്റുകളാണ് പ്രധാനമായിട്ടും വരാറുള്ളത്. ഇവിടെ എത്തിസ്റ്റുകൾ വരികയാണെങ്കിൽ അവർക്ക് തന്നെയാണ് മുൻഗണന നമ്മൾ ചർച്ചയിൽ കൊടുക്കുന്നത്. അതല്ലാത്ത പിന്നെ വിശ്വാസികളായ ആളുകൾക്കും ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലിങ്ക് വഴി കയറാവുന്നതാണ്. ഒരേ സമയം 10 പേർക്ക് വരെയാണ് ഒരു ക്യൂവിൽ വരാൻ പറ്റുക. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ സ്റ്റുഡിയോ ഫുള്ള് എന്ന് കാണിക്കുന്നത്. പിന്നെ ഒരാളുടെ സംസാരത്തിന് ശേഷം അടുത്ത ആളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഉബൈദ് സംസാരിച്ചോളൂ. ഉബൈദ്,
അസ്സലാമു അലൈക്കും. ആക്ച്വലി ഞാൻ ഒരു ലിസണർ ആയിട്ടാണ് കയറിയത്. ആക്ച്വലി ഓക്കെ, ഞാൻ പിന്നീട് സംസാരിക്കാം. ഞാനിപ്പോ കുറച്ച് തിരക്കിലുമാണ്, ഡ്യൂട്ടിയിലാണ് ഞാൻ.
ഓക്കെ ഓക്കെ, അങ്ങനെയുള്ളവര് പിന്നെ ലിസണറായിട്ടുള്ള ആളുകളെ യൂട്യൂബിൽ കേൾക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഒരു സമയത്ത് കയറുന്നവർക്ക് ഇത്ര ആള് കയറിയാൽ ബാക്കിയുള്ള നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകൾക്ക് ഒരു പക്ഷെ പിന്നെ ഇതിലേക്ക് കയറാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഈ ഒരു പിന്നെ 10 പേര് ഫുള്ളായതുകൊണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ പരമാവധി യൂട്യൂബിൽ തന്നെ ലൈവ് കേൾക്കാൻ ശ്രമിക്കണം. യഹിയ സംസാരിക്കണ്ടോ? ഇല്ലെങ്കിൽ യഹിയയും ഒന്ന്, യഹിയ കുറച്ചു നേരമായി, പിന്നെ യഹിയയും നമ്മൾ കിക്ക് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അബ്ദുൽ ബായിസ്, അതുപോലെ തന്നെ അനസ്, അനസ് സംസാരിക്കണ്ടോ? അബ്ദുൽ ബായിസ് സംസാരിക്കണ്ടോ?
ഹലോ, ഓഡിബിൾ ആണോ?
ആ, ഓഡിബിൾ ആണ്.
ഓക്കെ, നമ്മൾ ഈ ദൈവത്തിനെ തെളിയിക്കാൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ കണ്ടഞ്ചറിച്ച ആർഗ്യുമെന്റ് അല്ലെങ്കിൽ കലാമോസഫിയോ അങ്ങനത്തെ ആർഗ്യുമെന്റ്. ഹലോ, ഓഡിബിൾ
അല്ലോ?
അതിനൊക്കെ എതിർത്ത് ഫിലോസഫേഴ്സ് എന്താണ് പേപ്പറുകള് അക്കാദമിക് ലെവലില് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതിനൊക്കെ എതിർക്കുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്. അപ്പോ എന്താണ് അതിനെ, അപ്പൊ അതൊരു ഇല്ലാതെയായോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനത്തെ വാദങ്ങളൊക്കെ ഒരുപാട് ഫിലോസഫേഴ്സ് അത് എതിർക്കുന്നതായുള്ള പേപ്പറുകള് ഉണ്ട് എന്നുള്ളൊക്കെ കേട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
ഞാൻ ഇടയ്ക്ക് ഇല്ലായിരുന്നു, അപ്പൊ ഞാൻ ആ ക്വസ്റ്റിന്റെ ആദ്യം കേട്ടില്ല. എന്ത് എന്തിന്റെ പേപ്പർ ഉണ്ടെന്ന് ഉദ്ദേശിച്ചത്?
അതായത് കണ്ടിജൻസി ആർഗ്യുമെന്റ് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു പല ചർച്ചകളിലും. അപ്പോ അതൊക്കെ എതിർത്തുകൊണ്ട് കുറെ ഫിലോസഫേഴ്സ് പേപ്പർ കൊണ്ടുവന്നു. അപ്പൊ കണ്ടിജൻസി ആർഗ്യുമെന്റ് ഇല്ലാതായോ എന്നാണ് ചോദ്യം.
അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് എതിർക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നും വേണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെ നമുക്ക് എന്താണോ വിശ്വസിക്കാൻ താല്പര്യമുള്ളത് നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് അവർ പറയുന്നതെന്നുള്ള വാദം കൂടി അവർ പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആൾക്കാർ അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പൊ ആ വാദങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊണ്ടുവരാൻ പറയുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്.
പിന്നെ അവരാ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു വാദങ്ങൾ, അതായത് നമ്മൾ കുറച്ച് പ്രിമൈസുകൾ വെച്ചിട്ടുണ്ട്, കുറച്ച് വാദങ്ങൾ ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതിനുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് നിങ്ങൾ ആ ഫിലോസഫേഴ്സ് ആരെങ്കിലും ഒക്കെ പേപ്പർ കുറെ ഇറക്കിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ പേപ്പേഴ്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ കൗണ്ടർ ആർഗ്യുമെന്റ് പഠിച്ച് നിങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ആരാണോ അങ്ങനെ പറയുന്നത് അവർക്ക് പിന്നെ ആ ഒരു പിന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് ഈ ഒരു ചർച്ച നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതല്ലാത്ത അങ്ങനെ കൗണ്ടർ ആർഗ്യുമെന്റ് ഒക്കെ പഠിച്ചിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കാവുന്നതാണ് ലൈവായി തന്നെ. ഓക്കെ, സൈബ്കാണ്ടോ?
ഇല്ല, ഒരു കാര്യമായിട്ട് പറഞ്ഞു, ഇവിടെ ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ റീസൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് പരിശോധിച്ചിട്ട് അത് എടുക്കണോ വേണ്ട എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അപ്പൊ അവരങ്ങനെ ഒരു ഫ്ലാറ്റ് എർത്ത് തിയറിക്കാരുണ്ട്, അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് വെച്ചിട്ട് അതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ.
അപ്പൊ ഫ്ലാറ്റ് എർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ആരും വരേണ്ടതില്ല. അവര് അവരുടെ പേപ്പേഴ്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ആർഗ്യുമെന്റും ഭയങ്കര സൗണ്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ആർഗ്യുമെന്റുമായി വരിക. അപ്പോ പിന്നെ ഇത് ഇവിടെ കമന്റിൽ ഷാനുവിനായിട്ട് പറഞ്ഞതുപോലെ ഇവിടെ എത്തീസ്റ്റ് ഫിലോസഫേഴ്സ് ഉണ്ടാവും, തീയിസ്റ്റ് ഫിലോസഫേഴ്സ് ഉണ്ടാവും. തീയിസ്റ്റ് ഫിലോസഫേഴ്സ് ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കൗണ്ടർ ആയിക്കൊണ്ട് പിന്നെ എത്തീസ്റ്റ് ഫിലോസഫർ വാദങ്ങൾ ഉന്നയിക്കും, അതിനെ തിരിച്ച് മറ്റൊരു കൗണ്ടർ ഉന്നയിക്കും. ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനപ്പുറത്ത് നമ്മള് പിന്നെ കണ്ടിജൻസി ആർഗ്യുമെന്റ് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അത്രയും ലളിതമായി നമ്മൾ ഒരുപാട് ചർച്ചകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ആർഗ്യുമെന്റും പ്രിമൈസുകളൊക്കെ ഫിലോസഫി ചർച്ചകൾ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് പോലും ഇപ്പോ പിന്നെ മനപ്പാഠം പോലെയാണ്. അപ്പോ അത്രയും ക്ലിയർ ആയി നമ്മൾ ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞു, അതേപോലെ ക്ലിയർ ആയി നിങ്ങൾക്കും ഉന്നയിക്കാവുന്നതാണ്, എത്തിസ്റ്റ് ഭാഗത്തുള്ള ആളുകൾക്കും ഉന്നയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എതിർവാദങ്ങൾ പറയാവുന്നതാണ്. അത് ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കും. അതല്ല നിങ്ങൾ പറയുന്നത് കേവലം ഒരു തർക്കുത്തരമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു തർക്ക ശാസ്ത്രത്തിന്റെ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആയി അവർ തോന്നുന്നുണ്ടെങ്കിൽ ആളുകൾ അതിന് വില കൊടുക്കില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈസിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അനസിലേക്കും ബ്ലഡി
ഓക്കെ ഓക്കെ. ഈ ഹലോ കേൾക്കുന്നില്ലേ?
ആ കേൾക്കാം കേൾക്കാം.
ഹലോ, ഓടിവിടല്ലേ? ഓക്കെ, ഈ പേപ്പറുകൾ ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ. കണ്ടഞ്ചരസി ആർഗ്യുമെന്റ് ഞാൻ അതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മറന്നുകയും ചെയ്തു. പിന്നെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഈ സയൻസ് എന്നുള്ളത് ഈ എവല്യൂഷൻ എന്നുള്ളത് ഒരു പ്രൂവായ ഫാക്റ്റ് അല്ലേ? അതിനെ നമ്മുടെ ആദിനബിയുടെ സൃഷ്ടിപ്പ് എതിരാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്.
താങ്കള് സാരിഫ് ഖാന്റെ ഒരു വിശദാവതരണം കേട്ടിരുന്നോ?
ഹലോ,
താങ്കള് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലുള്ള സാരിഫ് ഖാന്റെ വിശദാവതരണം കേട്ടിരുന്നോ?
ആ കുറെ കേട്ടിരുന്നു കേട്ടിരുന്നു.
അതില് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, അതായത് സയൻസിൽ ഒരു കാര്യം കംപ്ലീറ്റ് ആയി പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഭവം സയൻസിൽ തന്നെ ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി വിശദീകരിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാരിഫ് ഒന്ന്.
അതെ, നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത് കാര്യം സയന്റിഫിക് റിലേമിൽ വരുന്ന ഒരു കാര്യമേ അല്ല. അത് നമ്മൾ ലോജിക് ആൻഡ് മാത്തമാറ്റിക്സിനകത്ത് വരുന്നതാണ് പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അപ്പൊ LHS=RHS എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേമാതിരി ലോജിക്. അപ്പൊ പ്രൂവ് സയൻസിനകത്ത് നമ്മൾ കിട്ടുന്നത് നമുക്ക് എവിഡൻസുകൾ വെച്ചിട്ട് നമ്മളൊരു തിയറിയിൽ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു തിയറിയിൽ എത്തുകയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ അതിന് എതിരായിട്ടുള്ള വേറെ എക്സ്പെരിമെന്റേഷനുകളൊന്നും നടക്കുന്നില്ലെങ്കിൽ ആ തിയറി നമ്മൾ കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ് മാത്രം ചെയ്യുന്നത്. അതൊരു 100% പ്രൂഫ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ 200 വർഷങ്ങൾ 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പുതിയൊരു സയന്റിസ്റ്റ് അതിനെതിരെയുള്ള ഒരു ഒരു എക്സ്പെരിമെന്റ് കൊണ്ടുവരികയും അത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന തിയറി ഫാൾസിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ സയൻസ് പ്രൂഫ് എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഓപ്ഷൻ ഇല്ല. അവിടെ എവിഡൻസുകൾ മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എവിഡൻസും പ്രൂഫും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എവിഡൻസുകൾ എന്ന് പറയാൻ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കൗണ്ടറായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു മറ്റൊരു എവിഡൻസ് കിട്ടുമ്പോൾ നമുക്ക് ആദ്യത്തെ എവിഡൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പക്ഷെ പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഒരിക്കലും ഡിനേ ചെയ്യാൻ പറ്റില്ല. അൺഡിനേബിൾ എവിഡൻസിനെയാണ് നമ്മൾ പ്രൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ലോജിക്കലും മാത്തമാറ്റിക്സിലൊക്കെ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് അത്. പക്ഷെ നമ്മൾ പ്രൂഫും എവിഡൻസും എന്നൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് യൂസേജ് സയൻസിന്റെ റിലേമിൽ അങ്ങനെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ബൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ അയച്ചു തരാം, മെയിലോ എന്തെങ്കിലും അയച്ചു തരാം. അതൊരു ഫോർബ്സ് മാഗസിനിൽ വന്നിട്ടുള്ള ഒരു PhD ഉള്ള ഒരു ആസ്ട്രോ ഫിസിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു അതിനകത്ത് എഴുതിയിട്ടുണ്ട്, സയന്റിഫിക് പ്രൂഫ് ഇത് മിത്ത് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ധാരാളം ആർട്ടിക്കിൾസ് സയൻസിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകൾ വരെ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് ധാരാളം ലഭിക്കും നിങ്ങൾക്ക് സയന്റിഫിക് പ്രൂഫ് എന്നുള്ളത് സയൻസിനകത്ത് വരുമോ എന്നുള്ളത് പറ്റിയുള്ളത്. ഇപ്പൊ കൂടുതൽ കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. പിന്നെ എവല്യൂഷൻ എന്ന് പറയുന്നതും അത് ഇന്നത്തെ ഏറ്റവും നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന ഒരു തിയറിയാണ്. അതായത് ഈ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് ഒരു കോൺഫിഡൻസ് നൽകുന്ന തിയറിയാണ്. അപ്പോൾ അത് ഭാവിയിൽ മാറ്റപ്പെടാമോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഒരു കൗണ്ടർ എവിഡൻസ് ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റപ്പെടാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതൊരു തിയറി എന്നുള്ള രീതിയിൽ, സയന്റിഫിക് തിയറി എന്നുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുന്നത്. അതൊരു ഒരിക്കലും പ്രൂവൻ ഫാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സയൻസിൽ അങ്ങനെ ഒരു പ്രൂവൻ ഫാക്റ്റ് ഇല്ല. അത് അതുകൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും നമ്മുടെ ഇന്നത്തെ അറിവ് വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ബയോഡൈവേഴ്സിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് എവല്യൂഷൻ എന്നുള്ള ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, വോയിസ് ക്ലിയർ ആണോ?
ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് വാക്കുകൾ. ഇൻഷാല്ലാ ക്ലിയർ ആക്കി, ഒന്നുകൂടി ഓടി ചെയ്ത് നോക്കിക്കോളാം. പിന്നെ ഒന്ന്
കേസ് എന്താണെന്ന് ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം.
ഒന്നുകൂടി വേണമെങ്കിൽ സാരിഫ് പറഞ്ഞത് തന്നെ ഒന്നുകൂടി ക്ലിയർ ആയി ഞാൻ പറഞ്ഞു നോക്കി നോക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത് സയൻസിൽ പിന്നെ പ്രൂഫ് എന്ന് പറഞ്ഞത് പ്രൂഫ്ഡ് ഹെൻസ് പ്രൂഫ്ഡ് നമ്മളിപ്പോ പിന്നെ നമ്മള് ചെറിയ ക്ലാസ്സിൽ പിന്നെ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും ചെയ്യാറുണ്ട്, അവസാനം എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഹെൻസ് പ്രൂവ്ഡ് എന്നുള്ള പറയാറുണ്ട്. അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ആയ ഒരു പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഭവം സയൻസിൽ സാധ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് നമുക്കുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പിന്നെ ഒബ്സർവേഷൻ അനുസരിച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് പിന്നെ എന്താണ് ആ നിലക്കുള്ള കുറച്ച് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണ് നമുക്ക് സയൻസിൽ പറയാം. അല്ലാതെ ഒരു കാര്യം പ്രൂവ് ആയി കഴിയാന്ന് പറഞ്ഞാൽ അതോടുകൂടി അവിടെ സയൻസിന്റേതായ ഒരു രൂപത്തിലുള്ള അന്വേഷണം അവസാനിക്കുകയാണ്. അതൊരിക്കലും സയൻസിൽ സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിന്നെ ഈ എവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവിടെ ഒരുപാട് പിന്നെ ജീവവർഗങ്ങളുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ശാസ്ത്ര പുതുവിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇതെങ്ങനെ ഇത്രയും പിന്നെ വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് നമ്മുടെ ചുറ്റിലും ഉണ്ടായി, നമ്മുടെ ഈ ലോകത്തുണ്ടായി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ സയൻസിൽ നമ്മൾ നേരത്തെ സയൻസിനെ കുറിച്ച് സയൻസ് എന്താണെന്ന് വിശദീകരിച്ചു. അതിൽ സയൻസിൽ നമ്മൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ നാച്ചുറലിസ്റ്റിക് ആയി, അതായത് ഈ പ്രകൃതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ ഏറ്റവും ഫലപ്രദമായി പിന്നെ വിശദീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പിന്നെ സയൻസിൽ ശ്രമിക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ പണ്ടത്തെ ആ നോക്കിയയുടെ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ ഉണ്ട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പിന്നെ കളർ സെറ്റ് ഉണ്ട്, പിന്നെ ആ കീപാഡ് ഒക്കെ ഉള്ളത്, പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ഈ ടച്ചും കീപാഡും ഉള്ള ഫോൺ ഉണ്ട്, അതിനുശേഷം ഫുള്ള് ടച്ചായ ഫോൺ ഉണ്ട്, പിന്നെ ഇപ്പൊ നമ്മുടെ ഏറ്റവും പിന്നെ നല്ല ആധുനികമായിട്ടുള്ള ഐഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരാൾ പറയുകയാണ് ഇതിനൊരു എക്സ്റ്റേണൽ ഏജന്റിനെ വിശദീകരിക്കാതെ, അതായത് ഇപ്പൊ സ്റ്റീവ് ജോബ്സോ അല്ലെങ്കിൽ അത്ര നോക്കിയ അങ്ങനെ അങ്ങനെ ആരെയും വിശദീകരിക്കാതെ ഇതിന് ഇതിനെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിനെ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പക്ഷെ കിട്ടുക ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണിൽ നിന്ന് പതിയെ കളറാകുന്നു, അതിനുശേഷം പതിയെ ടച്ചുകൾ വന്നു തുടങ്ങുന്നു, അങ്ങനെയുള്ള ഫോണിന്റെ തന്നെ ഒരു എവല്യൂഷൻ എന്നുള്ളതാണ്. അത് പൂർണ്ണമായി ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോ അതിന് നമ്മുടെ എക്സ്റ്റേണൽ ഏജന്റ് വരുമ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ ലോജിക്കലായ ഒരു പിന്നെ ഉത്തരം കിട്ടുക. ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ ഈ കാണുന്ന സർവ്വചരാചരങ്ങളൊക്കെ നമുക്ക് ഈ പിന്നെ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഭൗതികമായ പിന്നെ രൂപത്തിലുള്ള ഒരു വിശദീകരണം അതിന് നൽകാൻ ശ്രമിക്കും. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിശദീകരണം നമ്മൾ അതിന് നൽകാൻ ശ്രമിക്കും. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും തന്നെ ഒരു പിന്നെ എക്സ്റ്റേണൽ ഏജന്റിനെ എല്ലാ സ്ഥലത്തും കൊണ്ടുവച്ചാൽ നമുക്ക് പിന്നെ ആ നിലക്ക് പിന്നെ ഒരു അന്വേഷണം സാധ്യമല്ല. അപ്പോൾ നമ്മൾ നാച്ചുറലായി തന്നെ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവിടെ വരുന്ന ഒരു കാര്യമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പിന്നെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ മോഡിഫിക്കേഷൻസോടുകൂടി ഡിസെന്റ് ചെയ്യുക എന്നുള്ളതാണ് എവല്യൂഷൻ കൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വഴിയാണ് ഈ ഡൈവേഴ്സിറ്റി സാധ്യമാകുന്നത് എന്നതാണ് ബയോളജിയിൽ നമ്മൾ പിന്നെ എവല്യൂഷനെ വിശദീകരിക്കുമ്പോൾ നമ്മൾ നാച്ചുറലിസ്റ്റിക് ആയി ഈ ഡൈവേഴ്സിറ്റിയെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെ ബയോളജിയിൽ അങ്ങനെ നമ്മൾ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എക്സ്റ്റേണൽ ഏജന്റ് ഇല്ലാതാവുന്നില്ല. നമ്മുടെ ഒരു ശ്രമമാണ് എക്സ്റ്റേണൽ ഏജന്റിനെ ഇല്ലാതെ തന്നെ നമ്മൾ വിശദീകരിക്കാൻ അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ സയൻസിന്റെ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു പിന്നെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ മതവുമായി അത് കോൺട്രാക്ട് ചെയ്യുന്നില്ല, എവിടെയാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്, ഒരു പിന്നെ ഒരു ജീവി അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ചസ് സംഭവിക്കുന്നു എന്നുള്ളതിന് മതം എവിടെയാണ് അതിൽ ഭയങ്കരമായി എതിരായി നിൽക്കുന്നത്? എവിടെയില്ല, അങ്ങനെ മാറ്റങ്ങൾ വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അടിസ്ഥാനപരമായി ഇസ്ലാം വിയോജിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഹ്യൂമൻ എവല്യൂഷനാണ്. ഹ്യൂമൻ പിന്നെ മനുഷ്യൻ ഇങ്ങനെ ഈ രൂപത്തിൽ പിന്നെ ഈ എവല്യൂഷണറി പ്രക്രിയയുടെ ഭാഗമായി വന്നതാണ് എന്ന ആ ഒരു ഭാഗത്ത് ഇസ്ലാം വിയോജിക്കുന്നുണ്ട്. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് പിന്നെ ഒരിക്കലും തന്നെ അവിടെ ഒരു കൺക്ലൂസീവായ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അതേ സമയത്താകട്ടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഏതെങ്കിലും എക്സെപ്ഷൻസ് ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പിന്നെ ഒരിക്കലും തന്നെ നമുക്ക് സയൻസിന്റെ പിന്നെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് പറയാൻ, സയൻസിനെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധ്യവുമല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാം അടക്കമുള്ള മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന പിന്നെ സൃഷ്ടിവാദവും സയൻസും അല്ലെങ്കിൽ എവല്യൂഷനും തമ്മിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാപിക്കുക സാധ്യവുമല്ല. നമ്മൾ പറയുന്നത് മനുഷ്യനെ ഇപ്പൊ ഈ എവല്യൂഷൻ ഈ പ്രക്രിയകളും അല്ലെങ്കിൽ ആ ഒരു ട്രീ ഓഫ് ലൈഫോ വെബ് ഓഫ് ലൈഫോ എന്തോ നിങ്ങൾ എടുത്താൽ പോലും നമ്മൾക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് വ്യത്യസ്തതകളുള്ള പിന്നെ ഒരു ഒരു ജീവവർഗമായിട്ടാണ്. അപ്പൊ ആ ഒരു വ്യത്യസ്തതകളെ പിന്നെ വിശദീകരിക്കാൻ പലപ്പോഴും സയൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ ഒരു പ്രത്യേകമായി തന്നെ സൃഷ്ടിക്കപ്പെട്ട, പ്രത്യേകമായി മറ്റ് ജീവവർഗങ്ങളിൽ നിന്ന് പല രൂപത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് പറയുന്നത്. അപ്പൊ ആ ഒരു നിലക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് പ്രത്യേകമാണ് എന്നുള്ള കാര്യത്തിൽ മതം അവിടെ ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. അതല്ലാത്ത രൂപത്തിലുള്ള പിന്നെ ചേഞ്ചസ്, പിന്നെ ഒരു ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതിന്, അത് വരുന്നത് എത്രത്തോളം ഉണ്ട്, അതൊരു സ്പീഷിയേഷനിലേക്ക് നയിക്കുമോ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സയൻസിന്റെ മേഖലയിൽ അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിൽ തന്നെ ഒരുപാട് തിയറികൾ, ഡാർവിനിസവും നിയോ ഡാർവിനിസവും അതുപോലെ തന്നെ അങ്ങനെ പല തരത്തിലുള്ള തിയറികളും പിന്നെ അതിന്റെ പിന്നെ ഡ്രോബാക്സ് ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ചർച്ചകളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും അത് മതവുമായി നേരിട്ട് കോൺട്രാക്ട് ചെയ്യുന്നില്ല. ആദ നബി അലൈഹി ഇസ്ലാമിനെ നേരിട്ട് സൃഷ്ടിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ ഒരിക്കലും ഈ ഒരു കാര്യം കൊണ്ട് എവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നാണ് കുറച്ച് ചുരുക്കി പറയാൻ ശ്രമിച്ചത്. ഒരു ഒരു അല്പം വിശദീകരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു വിഷയത്തിൽ മാത്രം നമ്മുടെ ഒരു പിന്നെ ഫുൾ ഡിബേറ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ കേൾക്കാനും ആഗ്രഹിക്കുന്നവർ അതൊന്ന് കേൾക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. സയ്യൂബ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
ആ അസ്സലാമു അലൈക്കും. അല്ല, ഞാൻ പറഞ്ഞ പിന്നെ കാര്യം ബാസിൽ പറഞ്ഞതിൽ വന്നിട്ടുണ്ട്. മെയിൻലി ഇതാണ്, പിന്നെ അത് ഒരു സൈഡിൽ നമ്മൾ സയൻസിൽ പ്രൂഫ് എന്ന് പറഞ്ഞൊരു സംഗതി സയൻസിൽ ഇല്ല. സയൻസ് സയൻസ് ഇങ്ങനെ എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോളജാണ് സയൻസ് എപ്പോഴും. അതൊരു സൈഡിൽ കിടക്കുന്നത്. രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇപ്പോഴുള്ള പിന്നെ എവല്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോഴുള്ള നമ്മുടെ തിയറികളൊക്കെയും അതിനെ നമ്മൾ സേർട്ടൺ ആക്കി സങ്കല്പിച്ചാൽ പോലും പിന്നെ ലോജിക്കൽ കോൺട്രഡിക്ഷൻ വരുന്ന സംഗതികളൊന്നുമില്ല. അതായത് ഇപ്പോ ആദം നബിയെ പോലെ ഒരു മനുഷ്യനെ ഒരു എക്സെപ്ഷണൽ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതിനെ ലോജിക്കലി നമുക്ക് ഈ ഒരു സംഗതി വെച്ചിട്ട് ഡിനൈ ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ അങ്ങനെ ഒരു ഒരു എക്സെപ്ഷണൽ പിന്നെ അതായത് പിന്നെ എവല്യൂഷൻ ട്രീക്ക് പുറത്ത് ഒരു മറ്റൊരു സൃഷ്ടി ഉണ്ടാവുക എന്നുള്ളതിനെ പിന്നെ എവല്യൂഷൻ ട്രീ കാണിച്ചുകൊണ്ട് നമുക്ക് ലോജിക്കൽ കോൺട്രഡിക്ഷൻ എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം എവല്യൂഷൻ ട്രീ അവിടെ ഉണ്ട്, സോ വാട്ട്, അതിന് പുറത്ത് മറ്റൊരു സൃഷ്ടി ഉണ്ടായിക്കൂടെ എന്ന്. അപ്പൊ ആ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഒന്നും കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പിന്നെ ഒരു തിയറികളെ നമ്മൾ സെർട്ടനിറ്റി ആയിട്ട് എടുത്താൽ പോലും അവിടെ ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്.
ഓക്കെ, നമുക്ക് അതിലേക്ക് തിരിച്ചുവരാം. ഒന്ന് ബ്ലഡി എത്തീസ്റ്റ്, കുറച്ച് നേരമായി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ബ്ലഡി എത്തീസ്റ്റ് എന്നുള്ള ഐഡിയയിലുള്ള ആള്,
ഞാൻ നേരത്തെ വിട്ടൊരു ചോദ്യം കൂടി പറയട്ടെ. അവര് കുറച്ച് ഫിലോസഫിയോട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ കണ്ടൻജൻസി ആർഗ്യുമെന്റ് ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് വിവരിക്കൂ.
അത് അവരോട് തന്നെ ചോദിക്കേണ്ടി
വരും. ഞങ്ങൾക്ക് മനസ്സിലായില്ല, അവരോട് ചോദിച്ചിട്ട് ആ വർക്ക് ചെയ്യാത്ത സംഭവം എന്താണെന്നല്ല ഞങ്ങൾ ഇത്ര പറയുന്നുള്ളൂ. ഇതെന്താ അറിയോ, പിന്നെ ഇത് ഒരു പുകമറ സൃഷ്ടിക്കലാണ് ഞങ്ങൾ. അതായത് ഞങ്ങൾ കൃത്യമായി ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഫിലോസഫിയുടെ ബേസ് അടക്കം പഠിപ്പിച്ച് ഞങ്ങളെ പിന്നെ ചർച്ചകൾ, പിന്നെ ഞാൻ ആ നിലക്ക് പറയല്ല അവരെ എന്തെങ്കിലും മോശമായി പിന്നെ പറയല്ല, മറിച്ച് ഞങ്ങളുടെ ചർച്ചകൾ നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കുക. അതിൽ ഞങ്ങൾ ലോജിക്ക് എന്താണ്, ഫിലോസഫി എന്താണ്, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ് എന്നൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ ദൈവം ഉണ്ടാകണം, ദൈവം ഉണ്ടായേ തീരൂ എന്നുള്ളതിന് കൃത്യമായ ഒരു യുക്തിപരമായ അല്ലെങ്കിൽ ലോജിക്കലായ ഒരു തെളിവ്, അത് ആ നിലക്കാണ് ഞങ്ങൾ ഒരു ആർഗ്യുമെന്റ്, ഒരുപാട് ആർഗ്യുമെന്റ് ഉണ്ട്, അതിൽ ഒരു ആർഗ്യുമെന്റ് എടുത്തിട്ടുള്ളൂ. അപ്പോ ഒന്നെടുക്കുമ്പോ തന്നെ ഇതാണ് അവസ്ഥ, എങ്കിലും എന്താ അവസ്ഥ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോ പിന്നെ ഒരു ആർഗ്യുമെന്റ് നമ്മൾ എടുത്തു ഒരു ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് കണ്ടിജൻസി ആർഗ്യുമെന്റ്. അത് നമ്മൾ വളരെ കൃത്യമായി എന്താണത് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ആദ്യത്തെ ചർച്ചയിൽ നിരീശ്വരവാദികൾക്കാർക്കും അത് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല, അതൊരു കാര്യമായ കൗണ്ടർ ഒന്നും വന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തു. ഇനിയും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അടുത്ത ചർച്ച ആകുമ്പോഴേക്കെങ്കിലും നിങ്ങളൊന്ന് കൗണ്ടർ ആർഗ്യുമെന്റുകൾ ഡെവലപ്പ് ചെയ്ത് വരണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ചർച്ച അതേ ടൈറ്റിലിൽ നടത്തുകയുണ്ടായി. അപ്പോഴും പിന്നെ പിന്നെ നമ്മുടെ കുറച്ച് മാർക്സിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അത്തരത്തിലുള്ള ചിന്തകന്മാരൊക്കെ വന്ന് കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അവര് സാരിഫ്കാരോട് പറഞ്ഞ നിങ്ങൾ പറയുന്ന കുറച്ച് നല്ല ലോജിക്കലായ പൊസിഷൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. പിന്നെ നമ്മുടെ ഇ എ ജബ്ബാർ ആണ് വന്നത്, അതിന്റെ കഥ എന്താണെന്നുള്ള നിങ്ങൾ അതിന്റെ വീഡിയോ എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അതൊരു പിന്നെ ഒരു എന്താ പറയുക ഡിസാസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോ ഞാനൊരു നിരീശ്വരവാദി അല്ല ബാസിലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെയും നമ്മൾ ഇതേ പിന്നെ കണ്ടിജൻസി ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകൾ നടത്തി. അവിടെയൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് നിങ്ങൾ എത്തിസ്റ്റ് ഫിലോസഫേഴ്സിനെയോ ആരെ വേണമെങ്കിലും കേട്ടോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും റിസർച്ച് നടത്തിക്കോളൂ, എങ്ങനെയെങ്കിലൊക്കെ തട്ടിപ്പിടിച്ച് കുറച്ച് കൗണ്ടറെങ്കിലും നിങ്ങളെ കൊണ്ടുവരൂ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, ഇപ്പോഴും ആവശ്യപ്പെടുന്നു. അതല്ലാതെ ഏതോ ഒരു പിന്നെ ഫിലോസഫർ എവിടെയോ ഇതിനെ റിപ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ശ്രമിച്ചു, അത് സക്സസ് ആണോ നമുക്ക് നോക്കാം, നിങ്ങൾ ആ ആർഗ്യുമെന്റുകൾ കൊണ്ടുവരും, ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ആർഗ്യുമെന്റും പറയാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ രൂപത്തിൽ പിന്നെ ഇങ്ങനെ ഏതോ ഒരുത്തം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതോ ഒരു പേപ്പർ ഉണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ വർക്ക് ചെയ്യുന്നില്ല, എന്താണ് വർക്ക്, എന്താണ് അതിന്റെ കാരണം, എവിടെയാണ് അതിന് ലോജിക്കൽ കോൺട്രഡിക്ഷൻ വരുന്നത്, എന്താണ് അതിന്റെ പ്രിമൈസിലാണോ പ്രശ്നം, ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അത് നമുക്ക് ചർച്ച ചെയ്യാലോ, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് പിന്നെ ആരാണോ ഈ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നത് അവരോട് കൊണ്ടുവരാൻ പറയാന്നുള്ളത് ഞങ്ങള് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്താണ് മറുപടി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ഒരു നിസ്സഹായവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം, എന്താണ് മറുപടി എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ പ്രസന്റ് ചെയ്ത ആർഗ്യുമെന്റിലുള്ള കൗണ്ടർ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ ഇല്ലാത്ത കൗണ്ടറിന് ഞങ്ങൾ വീണ്ടും മറു കൗണ്ടർ പറയണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് ഞങ്ങൾ അവതരിപ്പിച്ച വാദത്തിന് നിങ്ങൾ പറയണ ഒരു പൊക്കമായിട്ട് എന്തോ സാധനം ഉണ്ട്, ഒരു മറുപടി ഇവിടെ ഉണ്ട്, ആ മറുപടി ഇങ്ങോട്ട് കൊണ്ടുവരും, കൊണ്ടുവന്നാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇതുവരെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ആ കൊണ്ടുവരുന്നത് വരെ അത് പിന്നെ മറുപടി ഇല്ലാന്ന് തന്നെയാണ് സാമാന്യ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ബൈസിന് എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡി അതീസ്റ്റിലേക്ക്
പോവാം. ലീവ് ചെയ്യാം.
ഓക്കെ, താങ്ക് യു, ഡിസ്കഷൻ ജോയിൻ ചെയ്തതിന് നന്ദി. ഇനി അടുത്തത് ബ്ലഡി അതീസ്റ്റ് സംസാരിച്ചു.
ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. സോ എനിക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ കണ്ടിജൻസി ആർഗ്യുമെന്റ് പറയാനാണെങ്കിൽ അത് നമുക്ക് പറയാം, പക്ഷെ അതിനു മുന്നേ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഇപ്പോ നേരത്തെ ബാസിലാണെന്നോ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ എന്തോ പ്രത്യേക തരം ജീവിയാണെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ എന്തോ സവിശേഷതയുണ്ട് എന്നൊക്കെ ഒരു ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കി ജീവജാലങ്ങളെല്ലാം പരിണാമത്തിന്റെ ഈ വൃക്ഷത്തിൽ വരുന്നതാണ്, മനുഷ്യൻ അങ്ങനെയല്ല എന്ന ഒരു രൂപത്തിലും ഇനിയിപ്പോ മേബി എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് എനിക്ക് ഒന്ന് അറിഞ്ഞേക്കുള്ള എന്താണ് മനുഷ്യന്റെ മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത എന്താണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മാത്രം സ്പെഷ്യലായത്, ഐ മീൻ ഇപ്പോ ഈ ഒരു പരിണാമ പ്രക്രിയയിൽ മനുഷ്യൻ മാത്രം പെടാതിരിക്കാനുള്ള കാരണം, അതായത് അങ്ങനെ ഒരു അത് പെടാതിരിക്കാൻ പറ്റില്ല, കാരണം ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തു നോക്കിയാൽ പോലും, അതായത് നമ്മുടെ കൊറോണയെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരം പ്രാപ്തമായ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ മനുഷ്യൻ ഇതുപോലെയുള്ള ചേഞ്ചസിന് വിധേയമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോ മനുഷ്യനാണെങ്കിൽ പോലും മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് ഈ ഒരു എവല്യൂഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഒന്ന്, പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരുന്നു സയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, സയൻസ് എല്ലാം തിയറിയാണ് എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഒന്ന് ക്ലിയർ ആക്കിക്കോളാം. സയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? സയൻസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. സയൻസ് കൊണ്ട് നിങ്ങൾ ഇപ്പൊ ദൈവ അസ്തിത്വം തെളിയിക്കണം എന്നൊരു രൂപത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ശരിയായി പ്രൂവ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ സയൻസിനെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കിയാക്കോളാം. കാരണം സയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ന്യൂട്ടൺ നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തിയറി ആയിരുന്നു, പക്ഷെ ഇന്നും അത് തിയറി ആയിട്ടല്ലായിരിക്കും, അത് മാത്തമാറ്റിക്കലി പ്രൂവൻ ആണ്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും, നമ്മൾ തിയറൈസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നിരന്തരമായ പഠനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അത് പ്രൂവ് ചെയ്യപ്പെടും. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൺസ് അത് തിയറി അല്ല, പിന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫാക്റ്റാണ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഭൂമിക്ക് 9.8 സെക്കൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും, അത് പ്രൂവൺ ആണ്. അത് പക്ഷെ ന്യൂട്ടൺ അത് പറയുന്ന സമയത്ത് അത് എന്തായിരുന്നു, അതൊരു തിയറട്ടിക്കൽ ബേസിലാണ് പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ എന്ന രൂപത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സയൻസിന്റെ എന്ത് കാര്യമാണെങ്കിൽ പോലും ഫസ്റ്റ് അത് തിയറിയായിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം അത് ഇതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ മാത്തമാറ്റിക്സ് മാത്രമാണ് ഇപ്പൊ ഹെൻസ് വെച്ച് നമ്മൾ പറയുന്നത്. സയൻസ് ഈ സയൻസിന്റെ ഓരോ തിയറിയും നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്താണ് എന്നും എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്,
ഒരു മിനിറ്റ്, നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിക്കുമ്പോ പിന്നെ അത് വിട്ടുപോകാനുള്ള സാധ്യത കൊണ്ട് മാത്രമാണ് നിങ്ങള് പിന്നെ ഇത് രണ്ടും അഡ്രസ് ചെയ്തതിന് ശേഷം അടുത്തേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒന്നാമത് പിന്നെ മനുഷ്യനും പിന്നെ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ തിരിച്ച് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുള്ളൂ, മനുഷ്യനും മറ്റു ജീവികളും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലേ?
മനുഷ്യനും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് ഇതുപോലെയാണ്, ഇപ്പൊ ഒരു പൂച്ചയും പട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലത്തെ വ്യത്യാസം തന്നെയാണ് മനുഷ്യനും മറ്റു ജീവികളും തമ്മിലുള്ളത്.
ഓക്കെ ഓക്കെ. അപ്പോ അതായത് നമ്മൾ പൂച്ച, അതായത് ഞാന് പറഞ്ഞ ഒരു ജീവിയിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ എന്നല്ല, അതായത് പൂച്ചയും മനുഷ്യനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ പട്ടിയും മനുഷ്യനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നല്ല, മറ്റു ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന ഒന്നുമില്ല, ഇതാണല്ലോ താങ്കളുടെ വാദം. ഇത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ചോദിച്ചത്.
അല്ല അങ്ങനെയല്ല, അതായത്
ആ
അതായത് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നുമില്ല എന്നല്ല. ഇപ്പൊ പൂച്ചയ്ക്ക് നാല് കാലുണ്ട്, എനിക്ക് നാല് കാലില്ല.
നാല് കാലോ അതെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റ് ജീവികളിൽ നിന്ന്, അതിപ്പോ പൂച്ച നാല് കാലുണ്ട്, പിന്നെ എന്താ പറയാ എട്ട് കാലിക്ക് എട്ട് കാലുണ്ട്, അതൊക്കെ ഓക്കെ. ആ എട്ട് കാലിയും പൂച്ചയും പിന്നെ നായയും എല്ലാം അടങ്ങുന്ന ആ മറ്റു ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്ന ജീവവർഗത്തെ വ്യതിരിക്തമാക്കുന്ന ഒന്നുമില്ല അല്ലേ? അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് മനുഷ്യനെ അങ്ങനെ മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ മാത്രം വ്യതിരിക്തമാക്കുന്ന ഒന്നുമില്ല എന്നല്ലേ താങ്കളുടെ വാദം?
അല്ല ഇപ്പൊ നിങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾ
ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, ഞാന്
മനുഷ്യനിപ്പോ എന്റെ ഒരു ഇതിനകത്ത് പറയുകയാണെങ്കിൽ മനുഷ്യന് ഇപ്പൊ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് അതായത് മനുഷ്യന് മറ്റു ജീവികളെക്കാൾ ചിന്തിക്കാനും ബുദ്ധി ഉള്ള കഴിവുണ്ട്. അതാണ് മനുഷ്യന് മറ്റു ജീവികളെ എന്ന് പറഞ്ഞാൽ മറ്റു ജീവികൾക്ക് ബുദ്ധി ഇല്ലാന്നല്ല, മറ്റു ജീവികൾക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ പരിണാമപരമായി മനുഷ്യന്റെ ബ്രെയിൻ ആണ് കൂടുതൽ വികസിച്ചതും കൂടുതൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ളതും മനുഷ്യന്റെ ബ്രെയിൻ ആണ്. അതാണ് മറ്റു ജീവികളിൽ നിന്ന് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അതായത് ഒരു നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചീറ്റയ്ക്ക് ഏറ്റവും നന്നായിട്ട് വേഗതയിൽ ഓടാൻ പറ്റും, പൂച്ചയ്ക്ക് രാത്രി കണ്ടാണാൻ പറ്റും. എന്നതുപോലെ നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ബ്രെയിൻ. ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വേറെ ജീവിയായിട്ട് വ്യത്യാസമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പട്ടിയായിട്ട് നമ്മുടെ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഇപ്പൊ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല മറ്റു ജീവികളെ പോലെ സെയിം ആണ് മനുഷ്യനെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയല്ല, ഈ ഭൂമിയിൽ ഒരുപാട് സ്പീഷീസുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, സെയിം അതുപോലെ തന്നെയുള്ള ഒരു സ്പീഷീസ് ആണ് മനുഷ്യൻ.
അപ്പോ അതാണ് ഞാൻ ഞാൻ ചോദിച്ചത്, താങ്കൾ എന്നെ ഏത് വിഷയത്തിലാണ് എതിർത്തത് അതിലേക്ക് താങ്കൾ തന്നെ വരികയാണ്. അപ്പൊ അതിനാണ് ഞാൻ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ ഇനി പിന്നെ ബ്രെയിനിന്റെ വിഷയം മാത്രമാണ് അല്ലെങ്കിൽ ബ്രെയിൻ കുറച്ച് ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം അതിനൊക്കെ ആവശ്യമുണ്ടോ? കുറച്ച് ബ്രെയിന് കുറച്ചുകൂടി ഡെവലപ്ഡ് ആണെന്നല്ലേ ഉള്ളൂ മനുഷ്യന്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ജീവികളെയും പോലെ ഒരു ഇതാണ്. അപ്പൊ മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് വേണ്ടി മാത്രം കുറച്ച് അവകാശങ്ങൾ, അതിനോടൊക്കെ താങ്കൾ യോജിക്കുന്നുണ്ടോ? മൊത്തത്തിലൊരു മൃഗാവകാശങ്ങൾ പോലെ
അല്ല, അങ്ങനെയല്ല. മനുഷ്യാവകാശങ്ങൾ അപ്പൊ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ആണ് നമ്മൾ. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളെ അഡ്രസ് ചെയ്യാൻ
വേണ്ടി അല്ല, താങ്കളുടെ വാദപ്രകാരം അത് നമ്മുടെ ഒരു പിന്നെ ഫോൾസ് അസംപ്ഷൻ ആണ് നമ്മൾ സ്പെഷ്യൽ ആണ് എന്നുള്ളത് താങ്കളുടെ വാദപ്രകാരം. അപ്പൊ ആ ഫോൾസ് അസംപ്ഷനിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഹ്യൂമൻ പിന്നെ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പൊതുവായ മൃഗാവകാശങ്ങൾ മതി അല്ലെ?
അല്ല അങ്ങനെയല്ല, അതായത് അതിനെ അതിനെ കാണേണ്ടത് വേറൊരു ആംഗിളിലാണ് അതിനെ കാണുന്നത്. അതായത് ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ നമുക്ക് മൃഗങ്ങൾക്ക് അതായത് ഇപ്പൊ പട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, നമ്മുടെ
പ്രകൃതിക്ക് വേണ്ടി പട്ടികൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്ന ആ ഒരു കാര്യം മാത്രം പോരെ, പൊതുവായി തന്നെ പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പൊതുവായിട്ടുള്ള മൃഗാവകാശങ്ങൾ അതുപോലെ ഇപ്പൊ മനുഷ്യന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് അവകാശങ്ങളൊക്കെ പറയേണ്ടതുണ്ടോ? അങ്ങനെ പറയാനും മനുഷ്യൻ സ്പെഷ്യൽ അല്ലല്ലോ.
അല്ല അങ്ങനെയല്ല, അതാ ഇതാണ് പ്രശ്നം. നിങ്ങളത് അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ കടുവയെ ഇപ്പൊ നമ്മുടെ നാട്ടില് എന്താണ് ഒരു ഇതായിട്ട് കാണുന്നുണ്ട്, സംരക്ഷിക്കപ്പെടേണ്ട ജീവിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ നമ്മൾ പട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഓരോ സ്പീഷീസിനും നമ്മൾ നമ്മുടെ ഇത് വെച്ച്, അതായത് ഇപ്പോ നമുക്ക് ചിന്തിക്കാനും നമുക്ക് പ്രവർത്തിക്കാനും ഉള്ള ശേഷി വെച്ച് നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി ഓരോ സ്പീഷീസിനും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കടുവ പട്ടിയേക്കാൾ കേമനായതുകൊണ്ടോ അല്ലെങ്കിൽ പട്ടി കടുവയേക്കാൾ താഴെ ആയതുകൊണ്ടല്ല, എല്ലാ സ്പീഷീസും ഇവിടെ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്, അല്ലാതെ അല്ലാതെ വേറൊരു പ്രത്യേക സ്പെഷ്യാലിറ്റി അല്ല.
യെസ്, ഓക്കെ. അപ്പോ താങ്കൾ വീണ്ടും പിന്നെ ആ ഒരു പിന്നെ പോയിന്റിൽ തന്നെ കടന്ന് താങ്കളുടെ വാദം പിന്നെ അതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പിന്നെന്താണ് പിന്നെ സ്പെഷ്യൽ അല്ല എന്നുള്ളത്. പക്ഷെ താങ്കളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവിടെ മനുഷ്യൻ എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ മനുഷ്യന് സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം പിന്നെ ഇങ്ങനെ ഒരു പിന്നെ എക്സെപ്ഷൻ എന്നുള്ളതൊന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇനി സ്പെഷ്യൽ ഒന്നും അല്ല എന്ന് തന്നെ വിചാരിച്ചാൽ പോലും ഞങ്ങൾ പറയുന്നത് ഇത് ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഇത് ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ എവല്യൂഷണറി പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ദൈവമുണ്ടോ എന്നുള്ളത് സയൻസിന്റെ മേഖലയിൽ വരാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് സയൻസ് അല്ല പറയേണ്ടത്. മറിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വാഭാവികമായ നാച്ചുറൽ പ്രോസസ്, ഇനി എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതേപടി നടക്കുകയാണെങ്കിൽ തന്നെ, അതിന്റെ ഡിബേറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ആ സ്വാഭാവികമായി ആ പ്രോസസ്സ് നടന്നു വരികയാണെങ്കിൽ പോലും അതിൽ ഒരു ഇന്റർവെൻഷൻ നടത്താൻ കഴിവുള്ളവനാണ് ആ ദൈവം. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതില് താങ്കളുടെ രണ്ടാമത്തെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം, താങ്കളുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ
പറ്റില്ല.
ഓക്കെ, അല്ല അല്ല, ഒരു മിനിറ്റ്, താങ്കൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതില് പിന്നെ രണ്ടും അഡ്രസ് ചെയ്തതിനു ശേഷം താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. സാരിഫ് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം.
സയൻസില് എന്തെങ്കിലും പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ലേ ചോദിച്ചത്? ബ്ലഡി ഏത്തിയസ്റ്റ്, താങ്കളുടെ പേര് പറയാൻ പറ്റുമോ?
എന്റെ പേര് അഖിൽ എന്നാണ്.
ഓക്കെ, ആ ഞാൻ അഖിൽ എന്ന് തന്നെ വിളിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ബ്ലഡി ഏത്തിയസ്റ്റ് ബ്ലഡി ഏത്തിയസ്റ്റ് എന്ന് പറയുന്നതിനകത്തൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഓക്കെ, എനിക്ക് പ്രശ്നമുണ്ടായിരുന്നാണെങ്കിൽ അപ്പം അഖിൽ, നമ്മൾ ഈ സയൻസിനകത്ത് സയൻസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സയൻസിന്റെ പരിധിയിൽ നിന്നും പുറത്തു പോയിരിക്കും, പിന്നെ അതിനെ നമ്മൾ സയൻസ് എന്ന് വിളിക്കില്ല. അപ്പം അഖിൽ പറഞ്ഞ ഉദാഹരണമുണ്ട്, ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളത് അത് സയൻസ് അല്ല ഒരിക്കലും. ആ ഗ്രാവിറ്റി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സയൻസ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഗ്രാവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തിയറികൾ കൊണ്ടുവരുന്നത്, ആ ഗ്രാവിറ്റി എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിനാണ് നമ്മൾ ന്യൂട്ടൺ തിയറി, തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറിയാണ് കുറച്ചുകൂടെ നമുക്ക് ഗ്രാവിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടന്റെ തിയറി ഒരു നാളിൽ കുറച്ച് നാൾ അതായിരുന്നു ഏറ്റവും നല്ല എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തിയറി എന്നുള്ള ലെവലിലായിരുന്നു നിന്നിരുന്നത്. ഒരു ഏകദേശം 100 വർഷത്തോളം 150 വർഷത്തോളം അത് തന്നെയായിരുന്നു. അപ്പം പക്ഷേ ആ ഒരു തിയറി നമ്മൾ മെർക്കുറിയുടെ ഓർബിറ്റുകൾ അല്ലെങ്കിൽ മെർക്കുറിയുടെ ആ ഒരു എഫക്റ്റ് പഠിച്ചപ്പോൾ അതിനകത്ത് അവിടെ ഈ ന്യൂട്ടന്റെ തിയറി വർക്ക് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവിടെ, എന്തുകൊണ്ടാണ് അത് അവിടെ വർക്ക് ചെയ്യാത്തതെന്നും പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അത് ഈ ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി എന്നുള്ളതിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും നല്ല ഒരു തിയറി എന്നുള്ളത് റിലേറ്റിവിറ്റി തിയറിയാണ്. അതിനി ഭാവിയിൽ ചിലപ്പോൾ മാറ്റപ്പെടുത്തേക്കാം, പുതിയൊരു സയന്റിസ്റ്റ് വന്ന 200 വർഷം കഴിയുമ്പോഴത്തേക്കും ന്യൂട്ടന്റെ ഒബ്സലേറ്റ് തിയറി ആയ മാതിരി വീണ്ടും അയക്കാം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാന്നത്. ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നമുക്ക് സയന്റിഫിക്കലി എക്സ്പെരിമെന്റ് വെച്ച് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒബ്സർവേഷനിൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇപ്പം അഖിലിന്റെ വീട്ടിൽ കട്ടിലിന് 4 കാലുണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ സയന്റിഫിക്കലി എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേയുള്ളൂ. അപ്പം എക്സ്പെരിമെന്റേഷൻ, ഒബ്സർവേഷൻ, അതിന്റെ ഫോർമുലേഷൻ ഓഫ് തിയറി, അത് നമുക്ക് ലോജിക്കലി പാറ്റേൺ കണ്ടെടുത്തുക, അത് വെച്ചിട്ട് നമ്മൾ ആ തിയറി ഒന്നുകൂടെ കോൺഫിഡൻസ് വരുത്തുക എന്നുള്ളതാണ് സയൻസും സയന്റിഫിക് മെത്തേഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സയൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി. അപ്പൊ അതാണ് ഈ ഗ്രാവിറ്റി എന്നുള്ള, ഗ്രാവിറ്റി എന്നുള്ള അതിൽ കൊണ്ടുവന്ന ആ ഒരു ഉദാഹരണത്തിന് അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അപ്പം ഈ പ്രൂവ് ചെയ്യുക എന്നുള്ളത് സയൻസ് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്നുള്ള ഒരു മെയിൻ റീസണിംഗ് ആണ് നമ്മൾ സയൻസിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അത് ലോജിക്കിന്റെ ഒരു പല റീസണിംഗും ഉണ്ട്, ഇൻഡക്റ്റീവ് റീസണിംഗ് ഉണ്ട്, ഡിഡക്റ്റീവ് റീസണിംഗ് ഉണ്ട്, പിന്നെ അബ്ഡക്റ്റീവ് റീസണിംഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്നുള്ളതാണ് നമ്മൾ സയൻസിനകത്ത് ഉപയോഗിക്കുന്നത്. ഇൻഡക്റ്റീവ് റീസണിംഗിന്റെ ഏറ്റവും കൺക്ലൂഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് 100% ട്രൂത്ത് എന്നുള്ള ഒരു വാല്യൂയിലേക്ക് എത്തിക്കില്ല. നമ്മുടെ ഉള്ള അറിവ് വെച്ചിട്ട് മാക്സിമം എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഭയങ്കര ഹൈ കോൺഫിഡൻസ് നൽകുക നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളത് മാത്രമാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇത് ഈ ഫിലോസഫി ഓഫ് സയൻസിനകത്തൊക്കെ ആ സയന്റിഫിക് മെത്തേഡിനകത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് ആ ഒരു സയൻസിന്റെ മെയിൻ ഘടകമായതുകൊണ്ടാണ് അതിനെ നമുക്ക് പ്രൂഫ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് തന്നെ. അപ്പൊ ഞാൻ ഇതിപ്പം നമ്മൾ പറയുന്ന മാത്രം അഖില് വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അഖില് ഒന്നെങ്കിൽ ഇത് കഴിയുക അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സയന്റിഫിക് പ്രൂഫ് ഈസ് എ മിത്ത് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം ആർട്ടിക്കിൾ സയൻസിന്റെ പി എച്ച് ഡി റിസർച്ച് നടത്തുന്ന ടീംസ് ആൾക്കാരൊക്കെ നോബൽ പ്രൈസ് കിട്ടിയ സഹിതം ആൾക്കാർ എഴുതിയിരിക്കുന്ന ധാരാളം ആർട്ടിക്കിൾസ് കിട്ടും അഖിലിന് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ. അതിനകത്ത് ധാരാളം എന്തുകൊണ്ടാണ് സയൻസ് ഒരിക്കലും ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതിനെ പറ്റി പറയും. അപ്പം ആ അഖിൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സയൻസ് എന്നുള്ളത് എന്താണ് എന്നുള്ളത്, അതായത് നമ്മളൊരു തിയറി കൊണ്ടുവരുമ്പോൾ ആ തിയറി എന്താണ് ആർഗ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഗ്രാവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഗ്രാവിറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സയൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് അഖില് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോ ഇതിനകത്ത് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഇതിനകത്ത് മനസ്സിലാവാത്തതുണ്ടോ പറഞ്ഞതിനകത്ത്?
അല്ല, അത് ഇപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഗ്രാവിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ഐ മീൻ ഇപ്പൊ ഗ്രാവിറ്റി ഉണ്ടെന്ന് നമ്മള് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സയൻസ് അല്ല എന്നുള്ളതാണോ?
അങ്ങനല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ആ ഗ്രാവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ സയന്റിഫിക് സയൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗ്രാവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഗ്രാവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം അഖിലൊരു കല്ലെടുത്തിട്ടാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, അതിനെ നമ്മൾ ഗ്രാവിറ്റി എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. ആ ഗ്രാവിറ്റി എന്തുകൊണ്ടാണ്, രണ്ട് മാസുകൾ നമ്മളുള്ള അട്രാക്ഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ സ്പേസ് ടൈം കണ്ടിന്യൂസിനകത്തുള്ള ആ ഒരു ഇംപ്രഷൻ വരുന്നതാണോ എന്നുള്ളതാണ് അത് എങ്ങനെയാണ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ആ എക്സ്പ്ലനേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനകത്താണ് ഞാൻ പറഞ്ഞത് ന്യൂട്ടന്റെ തിയറി ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി ഉണ്ട്, അങ്ങനെ പല പല തിയറികളുണ്ട്. ആ തിയറിയിൽ വെച്ചിട്ട് ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ ഫാൾസിഫിക്കേഷൻ അല്ലെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾസ് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു, അതാണ് ന്യൂട്ടന്റെ തിയറിക്ക് ഇവിടെ സംഭവിച്ചത്. മെർക്കുറി എന്നുള്ള ഗ്രഹത്തിൽ ഈ ന്യൂട്ടന്റെ തിയറി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് റിലേറ്റിവിറ്റി തിയറി എന്നുള്ള ഒരു പുതിയ തിയറിയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. പക്ഷെ ആ ഒരു തിയറി വെച്ചിട്ട് അത് നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി എന്നുള്ളത് ഇന്ന് ഗ്രാവിറ്റിയുടെ ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രാവിറ്റി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് സയൻസിന്റെ ഡെഫിനിഷനും പറയുന്നത്, ഇന്റലിജൻസ് ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകംപോസിംഗ് ദ സ്റ്റഡി സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിനാസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സയൻസ് എന്നതുകൊണ്ട്. അല്ലാതെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡിയുടെ റിസൾട്ട് ആണ് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി ഇവിടെ കൊണ്ടുവന്നു, റിലേറ്റിവിറ്റി തിയറി എന്നുള്ളത്, അതാണ് അതിന്റെ റിസൾട്ട്. അതിനകത്ത് നമുക്ക് ഹൈ കോൺഫിഡൻസ് കിട്ടിയിരിക്കുകയാണ്, അത് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടിയ റിസൾട്ട് സയൻസ് കൊണ്ട്. ഇനി വേറെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആണെന്ന് നമ്മൾ അതിനെ അംഗീകരിക്കും. ഇതാണ് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ല, അപ്പൊ അതാണ് പറയുന്നത്, അതായത് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് അതിനെ ഇപ്പൊ വേറൊരു രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അതാവുന്ന അങ്ങനെ ആവാതിരിക്കുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇന്നതാണ്, അത് ഇന്ന രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതിന് ഇന്ന പ്രത്യേകതകളുണ്ട്, അത് ഇന്ന രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന്റെ ആ ഫോഴ്സ് നമുക്കും അക്യൂർ ചെയ്യാൻ പറ്റും.
അങ്ങനല്ല, അത് ഗ്രാവിറ്റി എങ്ങനെയുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ ആ ഒരു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന നമുക്ക് ഗ്രാവിറ്റി എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ എക്സ്പെരിമെന്റ് നടത്തുന്നു, അതിനകത്തുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മുടെ ലോജിക്കൽ അസംഷൻ അവിടെ കൊണ്ടുവരികയാണ്. നമ്മൾക്ക് ഇപ്പൊ ഇന്ത്യയിൽ നടത്തിയ ആ എക്സ്പെരിമെന്റ് അമേരിക്കയിൽ നടക്കും, അല്ലെങ്കിൽ ഭൂമിയുടെ ചുറ്റും വേൾഡ് ഈസ് കൺസിസ്റ്റൻസ് എന്നുള്ള ഒരു ലോജിക്കൽ അസംഷനിലാത്തുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു നോളജിനെ എടുക്കുന്ന അതിനെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ടെക്നോളജി എന്നുള്ള ലെവലിലേക്ക് പോവുക. അപ്പൊ സയന്റിഫിക് നോളജ് നമ്മൾ അതിനെ നമ്മൾ ടെക്നോളജി, സയന്റിഫിക് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷനെ നമ്മൾ ടെക്നോളജി എന്ന് പറയും. ഈ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റിപ്പീറ്റബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തുമ്പോഴത്തേക്കും നമുക്കൊരു ലോജിക്കൽ പാറ്റേൺ കിട്ടുമ്പോഴാണ് അതിനെ നമ്മൾ ലോസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ആ ലോസ് ഭൂമിയിൽ വർക്ക് ചെയ്തു വന്നിട്ട് വേറെ എല്ലായിടത്തും വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതുകൊണ്ടാണ് അതിനെ അൾട്ടിമേറ്റ് പ്രൂഫ് എന്ന് പറയാൻ പറ്റാത്തത്.
ആ ഓക്കെ, അല്ല അത് അത് വേറൊരു വിഷയമാണ്, ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് പോലെ വേറെ എന്തെങ്കിലും.
അതാണ് പറഞ്ഞത്,
ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ ഈ ഒരു ലോ നമ്മൾ ആ ഒരു നമ്മുടെ എക്സ്പെരിമെന്റ് വെച്ചോ നമ്മുടെ ഒബ്സർവേഷൻ വെച്ചോ എന്ത് വെച്ചാലും നമ്മൾ ആ ഒരു ലോ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ നമ്മള് ലോ പ്രൂവ് ചെയ്യുമ്പോൾ ദാറ്റ്സ് മീൻസ് ഗ്രാവിറ്റി ഈസ് എക്സിസ്റ്റ്, അതിന് അതിനാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇപ്പൊ അതാണ് ഇപ്പൊ കല്ലെടുത്ത് താഴത്തേക്ക് വരുന്നത്, കല്ലെടുത്ത് താഴത്തേക്ക് വരുന്നുള്ളത് ഗ്രാവിറ്റി ആണുള്ളത്. ഇപ്പൊ ആ പേര് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് വരുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് എങ്ങനെ വരും, എന്തുകൊണ്ട് വരും, എന്തൊക്കെ ഫാക്ടർ അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് അത് ആക്ച്വലി കല്ലെടുത്ത താഴത്തേക്ക് വരും എന്നുള്ളത് ശരിക്കും പ്രൂവൺ ആവുന്നത്. ഓക്കെ. സോ അപ്പോ അപ്പൊ ഇനിയിപ്പോ വേറൊരു ഇപ്പൊ നമ്മൾ മേ ബി ഇപ്പൊ ചൊവ്വയിൽ പോയിട്ട് ഇതുപോലെ കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വരുന്ന അതേ സ്പീഡിൽ എല്ലായിരിക്കും വരുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഒബ്സർവേഷൻ എന്തുകൊണ്ട് അവിടെ അപ്ലൈ ആവുന്നില്ല എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് അവിടെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവിടെയാണ് ഇവിടെ ലോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ വൺസ് ഒരു ലോ പ്രൂവൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അതായത് ഇപ്പോ 9.8 എന്നുള്ളത് ഭൂമിയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അത് ചൊവ്വയിൽ പോയിട്ടുണ്ടെങ്കിൽ അതല്ലായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു എന്താണ് അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ടല്ലോ. അതായത് ഇപ്പോ ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഭൂമിയിൽ കല്ലെടുത്തിട്ട് താഴത്തേക്ക് വന്നു, ആ ചൊവ്വയിലും കല്ലെടുത്തിട്ട് താഴത്തേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോൺ പറത്താം എന്ന്, അതുപോലെ ചൊവ്വയിൽ പോയി അതുപോലെ ഡ്രോൺ പറത്താൻ പറ്റൂല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് വേണ്ടി അപ്പൊ ഇതുപോലെയുള്ള കുറെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ലോ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ആ ലോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മീൻസ് ആ സയന്റിഫിക് തിയറി അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പൊ എന്തുകൊണ്ടാണ് ഐൻസ്റ്റീന്റെ റിലേറ്റിവ് തിയറി വന്നത്? എന്തുകൊണ്ടാണ് ന്യൂട്ടന്റെ തിയറികൾ ഇപ്പൊ ഒബ്സലേറ്റ് ആയത്?
അല്ല, ഒബ്സലേറ്റ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ന്യൂട്ടന്റെ തിയറി സ്റ്റിൽ വാലിഡ് ആണ്, നമ്മള് ഭൂമിയിലാണ്.
അതാണ് പോയിന്റ്, സ്റ്റിൽ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ് എന്ന് പറയുന്നതിനർത്ഥം അത് കറക്റ്റ് ആണ് എന്നുള്ളതല്ല. അപ്പോൾ അന്നത്തെ കാലത്തിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. ഇന്നും അത് ഉപയോഗിക്കാൻ
സാധിക്കും,
ഭൂമിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണ്. പക്ഷെ വേറെ എല്ലായിടത്തും അത് വർക്ക് ചെയ്യുന്ന നമുക്ക് നിർബന്ധമില്ല. പക്ഷെ അവിടെയും കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഗ്രാവിറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് വരുന്നത്. റിലേറ്റിവിറ്റി തിയറി വെച്ചിട്ട് അവിടെയും ഭൂമിയിലും ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതായത് നമ്മുടെ സ്പേസ് ടൈം കണ്ടിന്യൂം ഫാബ്രിക്കിനകത്തുള്ള ഇംപ്രഷൻ ആണ് ഗ്രാവിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് തന്നെ നമ്മൾ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ ന്യൂട്ടന്റെ ആ തിയറി അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോസ് വെച്ചിട്ടുള്ള ആ ഒരു പ്രെഡിക്ഷൻ നമുക്ക് മെർക്കുറി എന്നുള്ള ഒരു ഗ്രഹത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഇപ്പം ന്യൂട്ടന്റെ ലാ വെച്ചിട്ട് ന്യൂട്ടന്റെ ലോ എന്നുള്ളത് നമ്മൾ നമ്മുടെ ആ ഒരു തിയറി ന്യൂട്ടന്റെ തിയറി വെച്ചിട്ട് റിപ്പീറ്റബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ലോ ആണ്. പക്ഷെ അത് ഇവിടെ വർക്ക് ചെയ്തില്ല മെർക്കുറിയിൽ. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ അത് എല്ലായിടത്തും വാലിഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് പ്രൂവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് പ്രീസപ്പോസ് കണ്ടീഷൻസ് വെക്കേണ്ടി വരും. ഭൂമിയിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, ഭൂമിയിൽ ഇന്നിടത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഭൂമിയിൽ തന്നെ ഗ്രാവിറ്റി ഓരോരുത്തർക്കും വ്യത്യാസമാണ്, അപ്പൊ ഓരോരുത്തർക്കും അത് വ്യത്യാസമാണ്. അങ്ങനെ പല പല കണ്ടീഷൻസ് അതിന്റെ ബാക്കിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആക്കി മുന്നോട്ട് വെക്കാൻ തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിന് നമുക്കൊരു പ്രൂഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തത്. അതൊക്കെ നമുക്ക് എവിഡൻസുകളാണ്, നമ്മുടെ നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആ തിയറിക്ക് കോൺഫിഡൻസ് നൽകാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ സയൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വൺസ് പ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മാതിരി ഇപ്പം ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് അത് ഒരു കാലത്തെ ഒരു സയൻസ് ആയിരുന്നു. അന്ന് നമ്മൾ എക്സ്പെരിമെന്റുകൾ നടത്തി, നമുക്ക് എങ്ങനെ നമ്മുടെ അന്നത്തെ നോളജ് ആയിട്ടുള്ള ധാരാളം എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് അത് ഭൂമി ഉരുണ്ടതാണോ അല്ലെങ്കിൽ പരന്നതാണോ എങ്ങനെ ഇത് മൂവ് ചെയ്യുന്നു എന്നുള്ളൊക്കെ നമ്മൾ സ്റ്റഡി നടത്തിയിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കട്ടിലിന് നാല് കാലുണ്ട് അല്ലെങ്കിൽ കസരയ്ക്ക് നാല് കാലുണ്ട് എന്ന് പറയുന്ന മാതിരി തന്നെ നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഭൂമിയുടെ ആകൃതി എന്താണെന്നുള്ളതൊക്കെ. അപ്പൊ അത് വൺസ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഡയറക്ട് ഒബ്സർവേഷൻ സാധ്യമാവുന്ന അവസ്ഥയിൽ അതിനെ നമുക്ക് പിന്നെ സയൻസ് എന്നുള്ള പരിധിക്ക് പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെ എക്സ്പെരിമെന്റ് ആവശ്യമില്ല, തിയറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒബ്സർവേഷൻ നമ്മൾ റിപ്പീറ്റബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്യേണ്ട, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ കൗണ്ടർ എക്സാമ്പിൾസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ പല പല സയന്റിഫിക് മെത്തേഡിനകത്തുള്ള സ്റ്റെപ്പുകൾ തന്നെ അവിടെ വാലിഡ് അല്ലാത്തപ്പോഴും പിന്നെ അതിനെ നമ്മൾ സയൻസ് എന്നുള്ള ഗണത്തിൽ പെടുത്തില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് സയൻസിനകത്തും നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളത് ഇപ്പം ന്യൂട്ടൻ അന്ന് കണ്ടുപിടിച്ചതന്നെ ആപ്പിൾ തലയിൽ വീണിട്ടുള്ളതാണല്ലോ നമ്മുടെ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടെ ആ എന്തുകൊണ്ട് താഴേക്ക് വരുന്നു എന്നുള്ളതാണ് ഗ്രാവിറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡിഫിനേഷൻ കൊടുക്കുന്നത്. പിന്നെ ആ ഗ്രാവിറ്റി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സയൻസ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് ആ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, എന്തുകൊണ്ട് ഗ്രാവിറ്റി ഉണ്ടാവുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സയൻസ് എന്നുള്ള പറയുന്നതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം അഖില് പറഞ്ഞ കുറെ കാര്യങ്ങൾ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതല്ലാതെ അത് അതൊരിക്കലും അത് പ്രൂവ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അഖില് എടുക്കണ്ട. അഖിലിന് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യാം, റിസർച്ച് നടത്താം, അതിനകത്ത് സയന്റിഫിക് പ്രൂഫ് ചെയ്ത മിത്തം നേരിട്ട് ഗൂഗിളിനകത്ത് അടിച്ച് കൊടുത്താൽ നമ്മുടെ ഫോർബ്സ് മാഗസിൻ വന്നൊരു ആർട്ടിക്കൽ തന്നെ ഉണ്ട് ഒരു ആസ്ട്രോഫിസിസ്റ്റ് എഴുതിയിട്ടുള്ളത്. അത് കൂടുതൽ വായിച്ചു നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു അഖിലിന് കുറച്ച് ഐഡിയ കിട്ടും അതിനകത്ത് എന്തുകൊണ്ടാണ് സയൻസിന് നമുക്ക് പ്രൂഫ് എന്ന് പറയാൻ പറ്റാത്തത് എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിച്ചാൽ നന്നായിരിക്കും.
പിന്നെ അതുപോലെ ഈ സയൻസിന്റെ ഫിലോസഫേഴ്സ് ആയിട്ട് പിന്നെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രധാന ഫിലോസഫേഴ്സ് ആയിട്ടുള്ള കാൾ പോപ്പർ, തോമസ് കുന്ന് എന്ന് പറയുന്ന ഫിലോസഫേഴ്സ് ഒക്കെ ഉണ്ട്, സയൻസിന്റെ ഫിലോസഫേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകൾ. അവരുടെ വർക്കൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊരിക്കലും പ്രൂഫ് എന്ന് പറയില്ല, അവര് വളരെ കൃത്യമായിട്ട് ഇപ്പം പിന്നെ കാൾ പോപ്പർ ഒക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് സയൻസ്, അതുകൊണ്ട് പിന്നെ സയൻസിൽ സയൻസ് തന്നെ ലോജിക്കലി അത് വാലിഡ് ആണോ എന്നാണ് അദ്ദേഹം അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹം അത് വേറെ രീതിയിൽ വിശദീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടൊക്കെ അവര് വളരെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നതാണ് അത് സയൻസ് എന്നത് സെർട്ടനിറ്റി അല്ല, അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്, അത് പിന്നെ അത് എപ്പോഴും മാറാവുന്ന ഒരു സംഗതിയാണ്, അത് ചേഞ്ചബിൾ ആണ്, അത് അടുത്തൊരു ഒബ്സർവേഷനിൽ നമുക്കറിയില്ല എന്താണ് അടുത്ത ഒബ്സർവേഷൻ എന്നുള്ളത്, അതെപ്പോഴും നമ്മൾ അൺസെർട്ടൺ ആണ്. അപ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ ഗ്രാവിറ്റി ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലായിടത്തും ഒരേപോലെ അല്ല, ധ്രുവങ്ങളിൽ വ്യത്യാസമുണ്ട്, ഭൂമിയിൽ തന്നെ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്, ഓരോ പോയിന്റിലും വ്യത്യാസമുണ്ട്. ഓരോ നിങ്ങൾ ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ വ്യത്യാസം വരുന്നുണ്ട്, ഗ്രാവിറ്റിയുടെ വാല്യൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും പിന്നെ അത് അടുത്ത ഒബ്സർവേഷന് മാറിക്കൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ സയൻസിനെ ഒരിക്കലും സയൻസിന്റെ ഫിലോസഫേഴ്സ് ആരും തന്നെ പ്രൂഫ് എന്ന് ഒരിക്കലും വിളിക്കുന്നില്ല, കാരണം അവർ കൃത്യമായിട്ട് ആ വേർഡിന്റെ ഡെഫിനിഷൻ അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും സയൻസിലുള്ളത് എവിഡൻസുകളാണ്, എവിഡൻസുകൾ വെച്ചിട്ട് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് ഉപയോഗിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ കൺക്ലൂഷൻ ഒരിക്കലും 100% സെർട്ടൺ അല്ല, അത് ഒരു അൺസെർട്ടനിറ്റി അതിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ പ്രൂഫ് എന്ന് വിളിക്കാത്തത്. അതേസമയം മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പ്രൂഫ് എന്നാണ് വിളിക്കുന്നത്. ആ പ്രൂഫ് മാത്തമാറ്റിക്സിലുള്ള പ്രൂഫ് ഒരിക്കലും മാറൂല, അത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് പ്രൂവൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കും, അതുകൊണ്ടാണ് അതിനെ നമ്മൾ പ്രൂഫ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രൂഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് ഒരു വ്യത്യാസം.
യുക്തിവാദി യുക്തിവാദി എന്നുള്ള ഐഡിയയിലാണ് പറ്റെങ്കിൽ പേര് പറയാൻ ശ്രമിക്കുക. യുക്തിവാദി സംസാരിച്ചു പോയി. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ സരിത്തന്റെ എക്സ്പ്ലനേഷന്റെ ഇടയിൽ ഒരു സയൻസിന്റെ ബേസിക്സ് എന്താണ് എന്നുള്ള ഒരു പിന്നെ ഒരു ഇങ്ങനെയുള്ള ഒരു ചർച്ച അല്ല, മറിച്ച് അത്തരത്തിലുള്ള ഒരു ക്ലാസ് പ്രത്യേകിച്ച് എത്തിസ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി എന്താണ് സയൻസ്, എന്താണ് അതിന്റെ തിയറി, എന്താണ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഫാൾസിഫയബിലിറ്റി എന്താണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് മിക്കവാറും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ബേസ് അറിയാതെയാണ് പലപ്പോഴും നമ്മൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരികയാണ് പിന്നെ ഈ ചർച്ചകളിൽ വലിയൊരു സമയവും. പലപ്പോഴും നമ്മൾ ഈ എവല്യൂഷന്റെ ചർച്ചയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ ഉണ്ടായിരുന്നു, എന്താണ് സയൻസ് എന്ന് നിരീശ്വരവാദികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഒരുപാട് സമയം പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പിന്നെ ഒരു ക്ലാസ്സോ അല്ലെങ്കിലും കൊടുക്കുന്ന നല്ലതായിരുന്നു. ഇപ്പോൾ ജൗഹർക്ക സംസാരിക്കണ്ട, ജൗഹർ ജമാ. ഓഡിയോ ഇല്ലല്ലോ ജവഹർക്ക. കേൾക്കുന്നില്ല, മൈക്ക് എന്തോ പ്രശ്നം. നവാസ്ക, നവാസ് ജാന്.
ഹലോ. ഓക്കെ, ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചിരിക്കാറില്ല, അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാൻ ഇഷ്ടമാണ്.
അപ്പോ ആരെങ്കിലും പിന്നെ ചർച്ചയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ ആ ഒരു ലൈവ് ചാറ്റിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ആ നിലക്ക് ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ജവർക്ക ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ ഇവരുടെ ഈ സയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണല്ലോ ഈ സയൻസ് എന്നുള്ളത്. പല ആളുകൾക്കും ഇപ്പൊ സയന്റിഫിക്കലി നമ്മൾ പുതിയ സംഭവങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ സംഭവം കാണുന്ന ടൈമിൽ അവര് എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ആൻഡ് ദെർഫോർ ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. അപ്പൊ അത് അവർക്ക് ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നമ്മൾ വലിയ ആളുകളാണെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതുപോലെ തന്നെ ടെക്നോളജിക്കലി ഉള്ള പല കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോ ഇത്രയുള്ള ചില ആളുകൾക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോ ഇത് സയൻസ് ഇസ് ഇൻട്രസ്റ്റിംഗ് സിംപ്ലി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സയൻസ് ഇൻട്രസ്റ്റിംഗ് ആയത് കൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് പണ്ടത്തെ കാലത്ത് ഇപ്പൊ സയൻസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി പോലെ പുതിയ സംഭവം കാണുന്ന ടൈമിൽ സോറി ഇപ്പോ ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറെയാണ്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മുമ്പ് പിന്നെ കാളവണ്ടി യുഗം ഉണ്ടായിരുന്നു, ചക്രത്തിന്റെ യുഗം ഉണ്ടായിരുന്നു, ഇരുമ്പിന്റെ യുഗം ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് മനുഷ്യൻ ഇപ്പോ ഈ ഒരു കാലത്ത് നിൽക്കുമ്പോ, ഈ ഒരു 150 ഇയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ
സൗണ്ട് കൊണ്ട് പോയി. ബ്ലഡി അറ്റ്ലീസ്റ്റ് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. നേരത്തെ സംസാരിച്ചതിന്റെ തുടർച്ചാന്നുള്ളതാണ്. അഖിൽ കേൾക്കുന്നുണ്ടോ? അഖില് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേൾക്കുന്നില്ല, അന്ന് മൈക്കോ അല്ലെങ്കിൽ കണക്ഷനോ ഒന്ന് റെഡിയാക്കാൻ ശ്രമിക്കാം.
അപ്പോ നിങ്ങൾ എന്താണ് കൺക്ലൂഡ് ചെയ്തെന്ന് എനിക്ക്?
ഇല്ല, നേരത്തെ സാരിക്ക നിങ്ങള് പോകുമ്പോ പറഞ്ഞ കാര്യം തന്നെ ഉള്ളു. പിന്നെ പ്രൂഫ്
കേൾക്കുന്നില്ല.
എവിടെ വരെയാണ് കേട്ടിട്ടുള്ളത്?
ഹലോ,
കേൾക്കാവോ? അദ്ദേഹത്തിന്റെ നെറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുബഷിർ പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുബഷിർ സംസാരിച്ചോ? ബഷീർ സംസാരിക്കുന്നില്ലെങ്കിൽ റാസ് സംസാരിച്ചോ?
നമുക്ക് യുക്തിവാദികളോട് ചോദിക്കാൻ പറ്റുമോ ചോദ്യങ്ങൾ? ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളേ.
യുക്തിവാദികൾ ഇവിടെ ഇപ്പം ജോയിൻ ചെയ്തിട്ടില്ല.
ആരുമില്ലല്ലേ? ആ ഇല്ല, അവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്.
വേറാരെങ്കിലും? നമ്മൾ പിന്നെ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചർച്ചയിൽ പിന്നെ പങ്കെടുക്കണം. കമന്റിലൂടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവര് ജസ്റ്റ് ആ ലിങ്ക് വഴി പിന്നെ നേരിട്ട് ജോയിൻ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയം അഡ്രസ് ചെയ്യാം. കമന്റുകളെല്ലാം പിന്നെ നോക്കല് ഒരു പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നവാസ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മുടെ ചർച്ച ആരും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
ഓക്കെ, ഇവിടെ യുക്തിവാദവും അതുപോലെ നമ്മുടെ മതവിശ്വാസം കൂടി നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രസകരമായിട്ടുള്ള ഒരു സംഗതി കാണാൻ പറ്റും. യുക്തിവാദം എന്ന് പറയുന്നതിന് നമുക്ക് സയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ യുക്തി വെച്ചിട്ടോ രണ്ടും കൊണ്ടും തെളിയിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫെയ്ത്ത് വേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ നമ്മളൊക്കെ പരിചയിച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ടാവും, അതായത് നത്തിങ് ദ ബിലീഫ് ദാറ്റ് ദർ വാസ് നത്തിങ് ആൻഡ് നത്തിങ് ഹാപ്പൻ ടു നത്തിങ് ആൻഡ് നത്തിങ് മാജിക്കലി എക്സ്പ്ലോർഡ് ഫോർ നോ റീസൺ ക്രിയേറ്റിംഗ് എവറിത്തിങ് ആൻഡ് ദെൻ എ ബഞ്ച് ഓഫ് എവറിത്തിങ് മാജിക്കലി റീഅറേഞ്ച് ഇറ്റ്സെൽഫ് ഫോർ നോ റീസൺ വാട്ട്സോ എവർ ഇൻടു സെൽഫ് റെപ്ലിക്കേറ്റിംഗ് വിച്ച് ദെൻ ടേൺഡ് ഇൻടു ഡിനോസോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇത്രയും ഫെയ്ത്ത് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. നമുക്കിവിടെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ആയി. പക്ഷെ ഇതുപോലുള്ള ഒരു മണ്ടത്തരം കൊണ്ടുവന്നിട്ടാണ് അവര് വലിയ മേന് നടക്കുന്നത്, എന്താണ് മേന് നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒരു അന്ധവിശ്വാസമാണെങ്കിൽ തിരക്കുന്നത്. ഇത് അന്ധവിശ്വാസങ്ങളുടെ ഒരു പരമ്പര തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് അവര് നടക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ രസം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ സയൻസ് കൊണ്ട് തന്നെ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഒരു മാനദണ്ഡമാക്കി എടുത്തിട്ടുള്ളത് സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ സയൻസ് ആണ് ഏറ്റവും വലിയ ഒരു മാനദണ്ഡമായിട്ട് അവർ കണക്കാക്കുന്നത്. എന്നാൽ അവർക്കറിയില്ല, എനിക്ക് സയൻസ് പോലും ഈ പറയുന്ന ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു സംഗതിയാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നിരീക്ഷിച്ച് നേരത്തെ ഇവിടെ സരീഫും അതുപോലെ സയ്യൂബും ഒക്കെ വിവരിച്ചതുപോലെ ശരിക്കും ഒന്നും പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഗതി സയൻസിനില്ല. പ്രൂഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്വേഷണം എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നുമില്ല, മനസ്സിലായി? അപ്പോ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന സംഗതി തന്നെ നമ്മുടെ ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നുണ്ടെങ്കിൽ ന്യൂ സയൻറ്റിസ്റ്റ് മാഗസിനിൽ ഒന്നാണ്. അതായത് ഡോഗ്സ് നോട്ടീസ് വെൻ കമ്പ്യൂട്ടർ ആനിമേഷൻസ് വയലേറ്റ് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫിസിക്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പോയോ, ഓക്കെ, ഡോഗ് നമ്മളിപ്പോ ഒരു നായക്കുട്ടിക്ക് നായക്കുട്ടി എന്ന് പറഞ്ഞാൽ 10-14 ദിവസം പ്രായമുള്ള ഒരു നായക്കുട്ടി, ആ ഒരു നായക്കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ന്യൂട്ടന്റെ ഒരു നിയമം തെറ്റിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഒരു താഴെ ഒരു ഉരുണ്ടു വരുന്ന ഒരു സാധനം പ്രത്യേകിച്ച് യാതൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ അത് അന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കണ്ണും വീച്ചൊക്കെ സംഭവം നോക്കുന്നതെന്ന് പറയും. അപ്പൊ ഈ നായക്കുട്ടി കൂടുതലും പറയുന്ന ഒരു സംഗതിയാണ് ശരിക്കും സയൻസ് എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലോ ആണല്ലോ ഇപ്പോ നമ്മുടെ ന്യൂട്ടന്റെ നിയമം എന്ന് പറഞ്ഞാലും, ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാലും. അപ്പൊ ഇത് ഇവർ വളരെ അവെയർ ആയിട്ടാണ് ഇവിടെ ജനിക്കുന്നത് തന്നെ എന്നുള്ളതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്ന എന്താണെന്നുണ്ടെങ്കിൽ, ഈ സയൻസ് എന്നുള്ള ഒരു സംഗതി തന്നെ നമ്മുടെ ഒരു ലോജിക്കിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് നമ്മള് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനൊരു കുടുംബമായി സമൂഹമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വൈ ദർ ഈസ് സംതിങ് ഇൻസ്റ്റെഡ് ഓഫ് നത്തിങ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് ഇവിടെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്? സത്യത്തില് ഇവിടെ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് കാര്യമാണല്ലോ ഉള്ളത്. അതായത് ശരിക്കും ഉണ്ടാവേണ്ട കാര്യം യാതൊന്നും ഇല്ല ഇവിടെ, പക്ഷെ ഇവിടെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് അവൻ പറയുന്നത്, അവൻ നിരീക്ഷിക്കുന്നത്, വൈ ദർ ഈസ് ഓർഡർ ഇൻസ്റ്റെഡ് ഓഫ് കെയോസ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്രമം ഉള്ളത്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്രമം ഉണ്ടാവും. അപ്പൊ ഈ ക്രമം എന്ന് പറയുന്നത് തന്നെ നേരത്തെ നായ്ക്കുട്ടിയുടെ കഥ പറയുന്നത് പോലെ അവന്റെ ഒരു ലോജിക്കിന്റെ ഒരു ഒരു കംപ്ലീഷൻ കൂടിയാണ്. അതായത് നമ്മളെ ഈ ഒരു എൻവയോൺമെന്റിൽ, ഭൂമിയിലെ ഈ ഒരു എൻവയോൺമെന്റിൽ, കാരണം നോക്കേണ്ട ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമാണ് ശരിക്കും ഈ പറയുന്ന നിയമങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചന്ദ്രനിൽ പോലും ഈ പറയുന്ന സംഗതി ഇല്ല, കാരണം ചാടി കഴിഞ്ഞാൽ പിന്നെ കുറെ വളരെ സ്ലോ ആയിട്ട് പിന്നെ താഴോട്ട് പോരും. അപ്പൊ ഇത് സത്യത്തിന് നമ്മുടെ ഒരു ലോജിക്കിന്റെ ഒരു കംപ്ലീഷൻ ആണ്, അതിന്റെ ഒരു പൂർത്തീകരണം മാത്രമാണ് ശരിക്കും ഈ സയൻസ് എന്നത്. അതായത് ലോജിക്കാണ് ആദ്യം വരുന്നത്. ഈ ലോജിക്കിൽ നിന്ന് അവൻ ഈ പാറ്റേൺ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രമം വരുന്നു. അപ്പൊ അങ്ങനെ കുറെ ക്രമപ്രവൃത്തമായിട്ടുള്ള കുറെ ക്രമങ്ങൾ, ഒരു പാറ്റേൺ ഇങ്ങനെ അവൻ ശ്രദ്ധിച്ച് എന്നിട്ട് അവനത് നിയമമാക്കിക്കൊണ്ട് വരുന്നു. അതിന്റെ പുറകിൽ വേറൊരു കാരണമുണ്ട്, അതായത് പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മനുഷ്യനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഗതികൾ വളരെ ഭീകൃതമായിട്ടുള്ള സംഗതിയാണ്, അവന്റെ മൊത്തം നിലനിൽപ്പിനെ ഒക്കെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ സംഗതി കാണുന്ന സംഖ്യകളൊക്കെ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന കരുതിയിട്ടാണ് അവൻ ഈ പറയുന്ന നിയമങ്ങളും ഇതുപോലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രെഡിക്റ്റബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ നായക്കുട്ടി കണ്ണും വീഴ്ച നോക്കുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടുമുടുന്നത്. ഇനി നമ്മൾ ഈ സയൻസ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് എന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ, ആ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ട ഒരു സംഗതിയാകുമ്പോൾ, ശരിക്ക് നമ്മള് നമ്മുടെ ഉള്ളൊരു ഒരു ബുദ്ധി വെച്ചിട്ട് നമ്മൾ കാര്യത്തിൽ നിരീക്ഷിക്കുന്നു, ആ നിരീക്ഷണത്തെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ബുദ്ധി ഉപയോഗിക്കുന്നു. അപ്പൊ ശരിക്കും സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഒരു സർക്കുലർ ലോജിക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സയൻസ് നമ്മുടെ ബുദ്ധിയെ സയൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ് എന്നുള്ളതാണ്. അല്ലാതെ സയൻസ് എന്ന് പറയുന്നത് വേറൊരു ഒരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സത്യം കണ്ടെത്തുകയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അതായാലും ഞാൻ കൂടുതൽ ദൂരത്തുന്നില്ല, ഇത്രയും പറഞ്ഞത് ഞാൻ നമ്മുടെ സാറൊക്കെ വന്നിട്ടുണ്ട്.
ജൗഹർ നേരത്തെ എന്തോ പറഞ്ഞ് പകുതിയാക്കി വെച്ചിരുന്നു, അപ്പൊ പുള്ളി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ജൗഹർ.
എന്റെ മൈക്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഓക്കെ, അറിയില്ല എന്താ ഇഷ്യൂ എന്നുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ അപ്പോ ഓരോ ഓരോ നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേകതയാണ് ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അറിയ അന്വേഷണാത്മകത എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോ ഹലോ,
കേൾക്കുന്നുണ്ട്?
നമ്മള് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇട്ടത് ഇതിന്റെ പേര് തന്നെ നിരീശ്വരവാദം തെളിയിക്കാൻ സയൻസിന് കഴിയില്ല എന്നായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് കേൾക്കാലോ അല്ലെ വാസിലെ? ഇതിലിപ്പോ വന്നിട്ടുള്ള ആളുകളില് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ കൗതുകപൂർവ്വം വന്നിട്ടുണ്ടാവുക ഞാൻ കരുതുന്നത്, നിരീശ്വരവാദം തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിയും എന്നൊരു ആർഗ്യുമെന്റ് ഇവിടെ വരും എന്നുള്ള നിലക്കായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ശാസ്ത്രത്തിന്റെ ഒരു പാട്രനേജ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് നിരീശ്വരവാദികളാണ്. ഇപ്പൊ ഏതൊരു നിരീശ്വരവാദികളോടും നമ്മളൊരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മളോട് പറയാ മതം ശാസ്ത്രത്തിനെതിരാണ് എന്നതാണ്. മതവിശ്വാസം ശാസ്ത്രത്തിനെതിരാണ്, ദൈവവിശ്വാസം ശാസ്ത്രത്തിനെതിരാണ്, സ്വാഭാവികമായും നിരീശ്വരവാദം ശാസ്ത്രത്തിന് അനുകൂലമാണ് എന്നതാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഒരു ഒരു ടോപ്പിക് ഇടുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നത് അതാണ്, ആരെങ്കിലും വന്നിട്ട് അത് തെളിയിക്കുന്നുള്ളതാണ്. നിർഭാഗ്യവശാലും നമുക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല ഇവിടെ. നിരീശ്വരവാദം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആരെയും കാണുന്നില്ല. അപ്പൊ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോ പറയാനുള്ളത് നിരീശ്വരവാദം എന്ന ഒന്ന് എത്തീസം, അങ്ങനെ ഒരു വാദം ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്ന കൺക്ലൂഷനിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം ശാസ്ത്രം, നേരത്തെ സാരിഫൊക്കെ ഇവിടെ വിശദീകരിച്ചു, ഡോക്ടർ സയോബ് പറഞ്ഞു, അതേപോലെ തന്നെ വാസു പറഞ്ഞു, ബാസിൽ പറഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ കൺക്ലൂഷൻ ഇതാണ്, നിങ്ങൾ ശാസ്ത്രം കൊണ്ട് എന്തൊക്കെയാണോ അളക്കാൻ ശ്രമിക്കുന്നത് അതൊരു റോങ് മെഷർമെന്റ് രീതിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ദൂരം അളക്കുന്നതിന് കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് സാധാരണ യൂസ് ചെയ്യുക, ഒരു യൂണിറ്റ്. നമ്മൾ കിലോഗ്രാമിന്റെ കല്ലുമായി അതേ ദൂരം അളക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കഴിയില്ല. കാരണം എന്താണ്? അത് റോങ് മെത്തഡോളജിയാണ്. ദൂരം അളക്കേണ്ടതിന്റെ യൂണിറ്റ് ഉപയോഗിച്ചല്ല നിങ്ങൾ ഇപ്പോൾ അളക്കാൻ ശ്രമിക്കുന്നത് എന്നതുകൊണ്ടാണ് അത് അളക്കാൻ സാധിക്കാത്തത്. ഇതേപോലെ ദൈവം എന്ന ഒന്ന് നിങ്ങൾ ശാസ്ത്രം വെച്ചിട്ട് അത് മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവിടെ നിങ്ങളൊരു റോങ് മെത്തഡോളജിയാണ് സ്വീകരിക്കുന്നത്. ദൈവം മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തിലല്ലാത്ത അല്ലെങ്കിൽ ഭൗതിക പദാർത്ഥങ്ങളല്ലാത്ത ഏതൊരു വസ്തുതയെയും അളക്കേണ്ട മാനദണ്ഡം ഇന്ന് നമ്മൾ സയന്റിഫിക് എന്ന് പറയുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ഫാക്റ്റുകൾ അളക്കുന്ന അതേ രീതികൾ കൊണ്ട് അളക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല അളക്കേണ്ടത് എന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ തെളിയിക്കൂ എന്ന് വെല്ലുവിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഏതെങ്കിലും ഒരു കല്ലോ മുള്ളോ പർവ്വതങ്ങളോ മണ്ണോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ സൂര്യനോ ഒബ്സർവ് ചെയ്യാനും തെളിയിക്കാനുമുള്ള അതേ മാനദണ്ഡങ്ങൾ വെച്ചാണ് നിങ്ങൾ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വഹി എന്ന് പറയുന്ന വെളിപാടിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇടുമ്പോൾ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന നിരീശ്വരവാദം പോലും നിങ്ങൾക്ക് ഒരിക്കലും സയൻസിന്റെ മെത്തഡോളജി ഉപയോഗിച്ച് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, തെളിയിക്കാൻ ശ്രമിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർഗ്യുമെന്റ് നടത്തണമെങ്കിൽ പോലും നിങ്ങൾ സയൻസിന്റെ മെത്തഡോളജിയിൽ നിന്ന് പുറത്തു കടന്ന് ആശയ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മെത്തഡോളജിയിലേക്ക് കാൽ വെച്ചാൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്ന എത്തീസത്തെ കുറിച്ച് പോലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ ഈ ടോപ്പിക് ഇടുമ്പോൾ ഉദ്ദേശിച്ചത്. നിങ്ങളല്ലാതെ ശാസ്ത്രം കൊണ്ട് എത്തീസം പ്രൂവ് ചെയ്യുമെന്നല്ല, ശാസ്ത്രം കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ആശയം പോലുമല്ല അത് എന്നുള്ളതാണ്. അത് എത്തീസത്തിന്റെ മാത്രം പരിമിതിയല്ല, നമ്മൾ മനസാക്ഷിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും സത്യസന്ധതയെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ അങ്ങനെ മനുഷ്യരുപയോഗിക്കുന്ന ആശയപരമായ എന്ത് കൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾക്കത് ചർച്ച ചെയ്യാൻ സാധിക്കണമെങ്കിൽ സയൻസിന്റെ പരിമിതിയിൽ നിന്ന് പുറത്തു കടക്കണം. ഇത് സയൻസ് മോശമായതുകൊണ്ടല്ല, സയൻസിന്റെ ഏരിയ അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ഒരു എന്താ പറയുക അതിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മേഖലയ്ക്ക് പുറത്തുള്ള ഒരു സംഗതിയെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ടാണത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാൻ വിസമ്മതിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് സയൻസ് എന്ന് പറയുന്നത് എല്ലാം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സംഗതിയാണെന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത് നമ്മളൊരു മുൻധാരണ വെച്ചിട്ടല്ല സംസാരിക്കുന്നത്, സയൻസിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ് മതവിശ്വാസികളും. സയൻസ് എത്തീസവുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു സംഗതിയാണെന്ന് നിങ്ങൾ കരുതരുത്, കാരണം അങ്ങനെ ഇല്ല. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ഏറെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കടപ്പാടോടുകൂടി അടുപ്പത്തോടുകൂടി വിശ്വാസികൾ ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം അത് ഈ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനമാണ്. ഞങ്ങൾക്കും കണ്ണുണ്ട്, വിശ്വാസികൾക്കും മനസ്സുണ്ട്, വിശ്വാസികൾക്കും തലച്ചോറുണ്ട്, വിശ്വാസികൾക്കും അന്വേഷണ ത്വരയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി അന്വേഷിക്കാൻ നിങ്ങളെക്കാൾ വലിയ ആവേശത്തോടുകൂടിയും ആകാംക്ഷയോടും കൂടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സയൻസിനെ ദയവായിട്ട് വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കരുത്. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ അവകാശപ്പെട്ട, ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും തന്നെ അവകാശപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എത്തീസവുമായി ഒരു ബന്ധവും സയൻസിന് ഉണ്ട് എന്ന് വിചാരിക്കരുത്. സയൻസിലൂടെ എത്തീസം തെളിയിക്കാനും കഴിയില്ല എന്നല്ല, ആശയപരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയും തെളിയിക്കാൻ സയൻസിന്റെ മെത്തഡോളജി മതിയാവില്ല, അത് സയൻസിന്റെ സ്കോപ്പിന് പുറത്തായത് കൊണ്ടാണ്. ഈ ഒരു വസ്തുത കൺവേ ചെയ്യാനാണ് ഈ ഡിസ്കഷൻ വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു.
ഈ ഒരു ഡിസ്കഷന്റെ ഒരു കോർ ആണ് നജീബ്ക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ ഏതായാലും ഇൻഷാല്ല നമുക്ക് പിന്നെ ഇന്ന് എത്തിസ്റ്റുകള് പിന്നെ കാര്യമായി പിന്നെ വേറെ അതിന്റെ വെയിറ്റിംഗിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. നമുക്ക് ഇൻഷാല്ല ഈ രൂപത്തിൽ വളരെ ചെറിയ സമയം എടുത്തുകൊണ്ട് ഓരോരോ വിഷയങ്ങളായി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഇതേപോലെ പിന്നെ ലൈവ് സെഷനുകളും മറ്റു കാര്യങ്ങളും നടത്താവുന്നതാണ്. അതോടൊപ്പം എത്തിസ്റ്റുകളായ ആളുകൾക്ക് മാത്രമല്ല പിന്നെ ഇത്തരം വിഷയങ്ങളില് സംശയങ്ങളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള വിശ്വാസികളായ ആളുകൾക്ക് ഇത്തരം ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ ഇനി അടുത്ത ഡിസ്കഷൻ നമ്മള് അനൗൺസ് ചെയ്യുമ്പോൾ ആ നിലക്ക് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടി ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പിന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ നിരീശ്വരവാദികളായ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് അവരെ ഇൻവൈറ്റ് ചെയ്യാനും അവരോട് ചർച്ചകളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടാനും ഒക്കെ നമ്മൾ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രം പറയുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിരീശ്വരവാദം എന്നുള്ളത് ഇവിടെ എന്താണ്, സയൻസ് എന്നുള്ളതാണ്. നിരീശ്വരവാദം സയൻസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല നമ്മൾ പറയുമ്പോൾ എന്താണ് സയൻസ് എന്നുള്ളത് നിരീശ്വരവാദികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പലപ്പോഴും നിരീശ്വരവാദികളുടെ സംസാരം പിന്നെ അതുപോലെ തന്നെ അവരുടെ വാദഗതികളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് സയൻസ് എന്നോ അതിന്റെ ഏരിയ എന്താണെന്നോ അതിന്റെ ബേസ് എന്താണെന്നുള്ളതോ എന്താണ് തിയറി എന്നുള്ളതോ ഒന്നും പിന്നെ മനസ്സിലാക്കാതെ ഉള്ള കുറച്ച് പിന്നെ എന്താ പറയാ ഒരു തൊലിപ്പുറത്തുള്ള സംസാരങ്ങളായി തോന്നാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകാറുണ്ട്. അപ്പോ നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാനുള്ളത് കേവലം ഒരു പിന്നെ തർക്കം എന്നുള്ളതിനപ്പുറത്ത് പിന്നെ ഇതിനെ കാണുകയും പിന്നെ സയൻസ് എന്താണ് എന്ന് പഠിച്ചാൽ തന്നെ ഇത്തരം നിങ്ങളുടെ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുമോ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ പിന്നെ നിങ്ങളെ യഥാർത്ഥത്തിൽ വലിയ എന്തോ കാര്യം പോലെ ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ സയൻസിനെ കുറിച്ച് തന്നെയുള്ള അജ്ഞതയെയാണ് ഇത് വിളിച്ചോടുന്നത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് താൽക്കാലികമായി ഇത് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.